A very good morning to all of you. So, it's a joyful time, right? Today, I would like to introduce to you a person from the Bible in the Old Testament. He is a very familiar person to you. But then I want to take you through his life to educate yourself in certain struggles which you are going through. It's not, assume that God doesn't know anything about that.
ഞാൻ ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകാനും അതിലൂടെ ചില കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുവാനും ആഗ്രഹിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന സ്ട്രഗിളിലും ഒക്കെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലൂടെ കടന്നു
പോയെന്നുള്ളതായിരിക്കും. How God was guiding the situations in his life.
എങ്ങനെയായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ദൈവം നിയന്ത്രിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടി.
We'll turn our Bibles to Psalms 105. Psalm 105.
സങ്കീർത്തനങ്ങൾ 105
വേഴ്സ് 17, 18 and 19. He sent a man before them, Joseph, who was sold as a slave. They afflicted his feet with fetters. He himself was laid in irons until the time that his word came to pass. The word of the Lord tested him.
അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. ജോസഫിനെ അവർ ദാസരായി വിളിച്ചുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പെടാൻ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങുകയും ചെയ്തു.
So until the time that his word came to pass, അവന്റെ വചനം നിവൃത്തിയാകുന്നതുവരെ the word of the Lord tested him.
ദൈവത്തിന്റെ വചനം അവനെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു.
Amen. So there was a word given to him by God.
ദൈവത്തിൽ നിന്ന് ഒരു വചനം അവനെ ലഭിച്ചിരുന്നു.
It was a promise.
അതൊരു ഒരു വാഗ്ദാനമായിരുന്നു.
That one day he is going to be the head of the family.
തന്റെ കുടുംബത്തിന്റെ ഹെഡ് ആയിട്ട് ഒരു ദിവസം തന്നെ ആയിത്തീരും എന്നുള്ള കാര്യം.
Or rather he is going to become the savior of his family.
അതല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ രക്ഷകനായി താൻ മാറും എന്നുള്ള കാര്യം.
So that was something which was so related to the sustenance of a big people.
ഒരു ജനതയുടെ നിലനിൽപ്പ് ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു അത്.
സോ വെൻ ഗോഡ് ഹാഡ് പ്രീപ്ലാൻഡ് ദിസ്, ഹി വാണ്ടഡ് ജോസഫ് ടു നോ അബൌട്ട് ദാറ്റ്.
ദൈവം ഇത് മുൻകൂർ നിയമിച്ചപ്പോൾ ജോസഫ് ഇത് അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു.
ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഗോഡ് ഗേവ് ഹിം എ പ്രോമിസ് ഇൻ അഡ്വാൻസ്.
അതുകൊണ്ട് തന്നെ ദൈവം ജോസഫിനെ മുൻകൂറായി ഒരു വാഗ്ദാനം കൊടുക്കുവാനിടയായി.
ദാറ്റ് ദിസ് ഈസ് ദ പർപ്പസ് ഫോർ യുവർ ലൈഫ്.
ഇതാണ് നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഉദ്ദേശമെന്ന്.
ബട്ട് ദെൻ
എന്നാൽ വീണ്ടും
very soon we see the life of Joseph crumbling totally into a lot of struggles.
വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ജോസഫിന്റെ ജീവിതം അതിനു ശേഷം വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
Now there was a promise given.
അവിടെ ഒരു വാഗ്ദാനം ജോസഫിന് ലഭിച്ചു.
The word of God is already come.
തിരുവചനം ഓൾറെഡി ജോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു.
But then the situations of the life is totally different.
എന്നാൽ തന്റെ ജീവിതത്തിന്റെ നിലവിലുള്ള സാഹചര്യം വളരെ വ്യത്യസ്തമാണ്.
Then naturally people may get confused about it.
സാധാരണ ജനങ്ങൾ ആ വിഷയങ്ങളിൽ ഓർത്ത് അവർ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്.
They feel, what is this?
എന്താണ് ഇതെന്ന് അവർ ചിന്തിക്കും.
There were wonderful promises given.
ഒരു അനുഗ്രഹീതമായ വാഗ്ദാനം എനിക്ക് ലഭിച്ചിരിക്കുന്നു.
But the situations of my life is totally different from it.
പക്ഷേ എന്റെ ജീവിതത്തിന്റെ നിലവിലുള്ള സാഹചര്യം ലഭിച്ച വാഗ്ദാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായതാണ്.
And these were the situations which Joseph also went through.
ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ജോസഫ് കടന്നുപോയത്.
So when we study his life,
നമ്മൾ ജോസഫിന്റെ ജീവിതം പഠിക്കുമ്പോൾ,
we will come to know,
നമുക്ക് അറിയുവാൻ സാധിക്കും,
how an unseen God can guide the situations of our life to push us into the fulfillment of his purpose.
ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ കാഴ്ചയ്ക്ക് മറഞ്ഞിരിക്കുന്ന ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് എന്നുള്ളത്.
But then here are two things which we need to know.
എന്നാൽ രണ്ട് കാര്യങ്ങൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്.
We are going to acknowledge either of these things.
നമ്മൾ ഏതെങ്കിലും ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്.
What is it?
എന്താണ് അത്?
It is given here in verse 16.
16-ാമത്തെ വാക്യം.
Sorry, verse 17.
17-ാമത്തെ വാക്യം.
He sent a man before them.
അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു.
Who sent?
ആരാണ് അയച്ചത്?
God.
ദൈവം.
Isn't it? God sent a man before them.
ദൈവം ഒരു മനുഷ്യനെ അവർക്ക് മുമ്പ് അയച്ചു.
വാട്ട് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഇറ്റ്? ജോസഫ് വാസ് സോൾഡ് ആസ് എ സ്ലേവ്.
ജോസഫിനെ അവൻ ഒരു അടിമയായി ദാസനായി വിറ്റു.
സോ ദീസ് ആർ ദി ടു തിങ്സ് ഐദർ ഓഫ് വിച്ച് ഇസ് ഗോയിങ് ടു റൂൾ യുവർ ലൈഫ്.
ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ പോകുന്നത്.
വൺ ഈസ് that I am sent by God.
Onna deivam aichittana njan ivide irikkunnathu.
Or on the other part,
adallengil adinte mattoru vasham,
I am sold by men.
Njan manushyal vilkappetta oruvanaanu.
What do you think about your life?
നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത്?
Would you like to come to a point where you want to see everything from this perspective that God has allowed it in my life? That is why it is happening.
എന്റെ ജീവിതത്തിൽ സകലവും ദൈവം അനുവദിച്ചിട്ടാണ് സംഭവിക്കുന്നുള്ള ഒരു മനോഭാവത്തിൽ കാര്യങ്ങളെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
Or on the other part, you can end up thinking that I am sold as a slave.
അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞാൻ മനുഷ്യനായി വിൽക്കപ്പെട്ട അടിമയാക്കപ്പെട്ട ഒരു മനുഷ്യനാണെന്ന രീതിയിലാണോ ചിന്തിക്കുന്നത്?
So in both this there is a problem.
ഈ രണ്ട് വിഷയങ്ങളിലും ചില പ്രശ്നങ്ങൾ കിടക്കുന്നു.
When we think that I am sent by God,
നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ,
then you believe that God was behind everything in your life.
നിങ്ങൾ ചിന്തിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ പുറകിൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടെന്ന്.
But then when you think that you are sold by man,
എന്നാൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ മനുഷ്യനാൽ വിൽക്കപ്പെട്ടവനാണെന്ന്,
you start grumbling against people.
നിങ്ങൾ മനുഷ്യർക്കെതിരെ പിറുപിറുക്കുവാൻ തുടങ്ങും.
And gradually you stand against the purpose of God.
ആ തുടർമാനമായി നിങ്ങൾ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് എതിരെ നിൽക്കുവാൻ തക്കവനോടെയായിത്തീരും.
So in one thing you are advancing into the purpose of God.
ഒരു കാര്യത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
On the other,
മറ്റൊരു വശത്ത്,
you are going to end up grumbling against people and with all the confusions of life.
ജീവിതത്തിന്റെ എല്ലാ ആകുല ചിന്തകളുടെ ഇടയ്ക്ക് ദൈവത്തിന് എതിരെ നിൽക്കുവാനായിട്ട് മനുഷ്യരോട് പിറവർക്കുന്നു.
So it is very important for you to find out in which of these you are going to stand.
നിങ്ങൾ ഇതിലേതിലാണ് നിൽക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്.
Now the word of the Lord was given.
തിരുവചനം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്.
The Lord, the word tested him until it was fulfilled.
ദൈവവചനം അത് പൂർത്തീകരിക്കുന്നതുവരെ ശോധന ചെയ്യുവാൻ തക്കനോടെ തീർന്നു.
Until the word of God came to pass, the word kept on testing him.
തിരുവചനം അത് നിവർത്തിക്കുന്നതുവരെ അത് നിരന്തരമായി ശോധന ചെയ്തുകൊണ്ടിരുന്നു.
Why this happened?
എന്തുകൊണ്ടാണ് സംഭവിച്ചത്?
Why did the word of God test him?
എന്തുകൊണ്ടാണ് തിരുവചനം അവിടെ അവനെ ശോധന ചെയ്യുവാനിട തീർന്നത്?
Give me a reason for that.
അതിനൊരു കാരണം പറയാമോ?
Why did the word of God test him?
എന്തുകൊണ്ടാണ് ദൈവവചനം അവനെ ശോധന ചെയ്തത്?
No reason. For no reason, God does this to everybody. God is like that. Oh, God tests everybody. He keeps on doing this. Isn't it? Thambura aganeya. Alle. Thambura ni pani idhe ullu. Endo test cheyala pulliyada pani. What is it? Yes, to prepare him. Ah, yes. That's one very good answer. Thank you for the answers. The reason is that Joseph was given a promise, but still he was in a prepared vessel.
ജോസഫിന് ഒരു വാഗ്ദാനമായിട്ട് വചനം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ ഒരുക്കപ്പെട്ട ഒരു പാത്രമായി ഇപ്പോഴും തീർന്നിട്ടില്ല.
This is what we see in Genesis. In the book of Genesis, chapter 17. In the book of Genesis, chapter
17.
We 37. 37, not 17. 37. We see it there. Verse 3. Can someone read it in English and one person in Malayalam? Very colored tunic. Okay, now in Malayalam. ഒരു നിലയെങ്കിൽ അവന് ഉണ്ടാക്കി കൊടുത്തു. സോ ദിസ് ഇസ് ദ പ്രോബ്ലം വിത്ത് സർട്ടൻ പാരന്റ്ഹുഡ്.
ഇതാണ് ചില മാതാപിതാക്കളുടെ
ഇടയ്ക്ക് പ്രശ്നങ്ങൾ. യു നോ, ഐസക് വാസ് സംവാട്ട് ലൈക് ദിസ്.
ഐസക് ഇതേപോലുള്ള ഒരാളായിരുന്നു.
ഐസക് ഓൾവേസ് കൺസിഡേർഡ് ഈസോ ബെറ്റർ ദാൻ ജേക്കബ്.
ഐസക് ഈശോവിനേക്കാൾ ബെറ്റർ ആയിട്ട് കരുതി.
അല്ല, ഏശാവിനെ
ജേക്കബിനേക്കാൾ ബെറ്റർ ആയിട്ട് കരുതി.
സോ ദ സെയിം സ്റ്റോറി ഈസ് റിപ്പീറ്റിംഗ് നൗ.
അതേ സ്റ്റോറി തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്.
ഹിയർ ജോസഫ് ഈസ് ബീങ് കൺസിഡേർഡ് ബെറ്റർ ദാൻ ഓൾ അദർ സൺസ് ബൈ ജേക്കബ്.
ജേക്കബ് ജോസഫിനെ തന്റെ മക്കൾ ബാക്കി എല്ലാവരെക്കാളും മാന്യനായിട്ട് കരുതിയാണ് ഇവിടെ.
ആൻഡ് ജോസഫ് പ്രിപ്പയർഡ് ഫോർ ഹിം, ഓർ Joseph brought for him a very colored tunic, which is a very special kind of a coat.
ഇവിടെ ജോസഫിന് വേണ്ടി ഒരു നിലയങ്കി പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്.
My dear children, now when Jacob did something like this,
ജേക്കബ് ഇങ്ങനെ ഒരു പ്രത്യേക വസ്ത്രം ഉണ്ടാക്കി ജോസഫിന് കൊടുത്തപ്പോൾ,
what did Joseph do?
എന്താണ് ജോസഫ് അതിനോട് പ്രതികരിച്ചത്?
Joseph knew that father had a special consideration for him.
ജോസഫിന് മനസ്സിലായി എന്റെ അപ്പന് എന്നോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്നുള്ള കാര്യം.
But then Joseph misused it.
അത് മിസ്യൂസ് ചെയ്യാൻ തോന്നിയായിരുന്നു.
In verse 23 we read there that Joseph went to his brothers who were with the flock. He went wearing this very colored tunic that was on him, this special coat which his father had stitched for him.
തന്റെ സഹോദരങ്ങളെ ആടുമേച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് തനിക്ക് ലഭിച്ച ഈ പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ട് സഹോദരങ്ങളെ കാണുവാൻ വേണ്ടി ജോസഫ് കടന്നുപോയി.
Do you know where the people take their cattle to graze them?
നിങ്ങൾക്കറിയാമോ എവിടെയാണ് തങ്ങളുടെ ആടുകളെ മേയ്ക്കുവാനായിട്ട് ആൾക്കാർ പോകുന്നത്?
MG road? No. Where do they take them?
എവിടെ അവർ ആടുകളെ മേയ്ക്കാനായി കടന്നുപോകുന്നത്?
Some pastures, isn't it? Usually these pastures were very far from their homes.
അവരുടെ വീടുകളിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും ഈ പുൽമേടുകളായിരിക്കുന്നത്.
For months together they'll be away from their homes.
മാസങ്ങളോളം അവർ ഈ വീട്ടിൽ നിന്ന് അകന്നു നിന്നാണ് ഈ ആടുകളെ മേയ്ക്കുന്നത്.
I've seen this kind of shepherd groups in different parts of Mysore.
മൈസൂരിലെ പല ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ആയിട്ട് ഷെപ്പേർഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ
കണ്ടിട്ടുണ്ട്. There'll be thousands of sheep.
ആയിരക്കണക്കിന് ആടുകൾ അവരുടെ കൂടെ ഉണ്ടാവും.
They will take them to far places to get them enough things to graze on.
അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാൻ വേണ്ടി അവർ ആടുകളെ കൊണ്ട് ദൂരദേശങ്ങളിലേക്ക് കടന്നു പോകും.
Now like this these people have also had gone.
ഇങ്ങനെ ഈ ജോസഫിന്റെ സഹോദരങ്ങളും കടന്നു പോയിരിക്കുകയാണ്.
You know when we pass by those big herd we'll get such a kind of a stinging smell of this sheep, you know.
നമ്മൾ അങ്ങനെയുള്ള ആട്ടിൻകൂട്ടങ്ങളുടെ അടുത്തേക്കിടെ കടന്നു പോകുമ്പോൾ വളരെ മോശമായിട്ടുള്ള സ്മെല്ല് നമുക്ക് ലഭിക്കുന്നതായി തീരും.
When I go to pick up the villagers for the prayer gatherings,
പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ വില്ലേജിൽ കടന്നു പോയി ആൾക്കാരെ കൂട്ടിക്കൊണ്ടു വരാൻ പോകുമ്പോൾ,
the moment they get inside the car I get the smell of that fragrance of that cow dung.
ചാണകത്തിന്റെ മണം അവർ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ എനിക്ക് ലഭിക്കുന്നതായി തീരും.
No, it's because they are always with the cattle.
അവരെല്ലായ്പ്പോഴും അവരുടെ പശുക്കളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നവരായോണ്ടാണ്.
You know, they have a single room house and mostly half or more than half of the room will be dedicated for 2 cows and 3 sheep and they sleep on the side of it. So naturally they tend to get the cow dung smell, isn't it?
അവർക്കൊരു ഒരു ചെറിയ റൂമിലായിരിക്കും അവർ താമസിക്കുന്നത്. ആ റൂമിന്റെ മുക്കാഭാഗവും അവരുടെ പശുവും ആടും ഒക്കെ ആയിരിക്കും താമസിക്കുന്നത്.
So these are the kind of brothers whom Joseph was visiting.
ഇങ്ങനെയുള്ള ചില സഹോദരങ്ങളെയാണ് ജോസഫ് ഈ പ്രത്യേക വസ്ത്രം ധരിച്ച് കാണുവാൻ പോയത്.
And he was going in his coat, all the tie and things like that, with all the deodorant and things like that. Assume in a day such as this, if a person is prepared that way, that's the way Joseph got ready himself and went.
അങ്ങനെ ഒരു ദിവസം തന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക്.
He already knew that his brothers were well irritated with him.
തനിക്ക് ജോസഫിന് അപ്പോൾ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് തന്റെ സഹോദരങ്ങൾക്ക് എന്നോട് ഒരു ഇറിറ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം.
ബിക്കോസ് ഇൻ വേഴ്സ് 5 ഓഫ് ദ സെയിം ചാപ്റ്റർ
അതിന്റെ 5-ാം വാക്യം,
ബിക്കോസ് ഓഫ് ദ ഡ്രീം വാട്ട് ജോസഫ് ഹാഡ് സീൻ,
ജോസഫ് ഒരു സ്വപ്നം കണ്ടത് മുഖാന്തരം,
ഹിസ് ബ്രദേഴ്സ് വർ വെരി ആംഗ്രി അഗൈൻസ്റ്റ് ഹിം,
തന്റെ സഹോദരങ്ങൾ അവനോട് വളരെ കോപമുള്ളവനായി തീർന്നു.
They were very bitter and they hated him. It's we read here in verse 5.
അവർക്ക് ജോസഫിനോട് പകയുണ്ടാകുവാൻ തക്കനോടേക്ക്.
Then again in verse 9 we read that he saw another dream.
വീണ്ടും നമ്മൾ അതിന്റെ 9-ാം വാക്യത്തിൽ ജോസഫ് മറ്റൊരു സ്വപ്നം കൂടി കണ്ടതായി കാണാം.
Naturally one dream itself has enough irritated them.
ആദ്യത്തെ ആ ഒരു സ്വപ്നം തന്നെ സഹോദരങ്ങളെ വളരെയധികം കോപത്തിലേക്ക് നയിക്കുവരടേത്.
So will you go with the second dream?
നിങ്ങൾ വീണ്ടും ഒരു സ്വപ്നം കാണാൻ പോകുക അങ്ങനെയാണെങ്കിൽ.
അണ്ണാവരെ ഞാനൊന്ന് കനസിനോടിതെ സ്വല്പം ഹേൾത്തനി. In the first dream itself, they're so upset, they hated him so much.
ആദ്യത്തെ ആ ഒരു സ്വപ്നത്തിൽ തന്നെ തന്റെ സഹോദരങ്ങളെ വളരെയധികം പ്രകോപിപ്പിക്കുവാൻ തക്കനോടായി തീർന്നിട്ടുണ്ട്.
We are also people like this, isn't it?
നമ്മളും അങ്ങനെയുള്ള ചില ജനങ്ങളാണ് അല്ലേ?
When some of our brothers or sisters are already irritated, we once again go and poke them.
നമ്മളെ ആരെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ആര് പോയി കുത്തുവാൻ തക്കനോടായി തീരും.
So Joseph was a such kind of a person.
ജോസഫ് അങ്ങനെയുള്ള ഒരു സഹോ മനുഷ്യനായിരുന്നു.
But this is the person who has to bring salvation for the people.
ആ ജനത്തെ രക്ഷ കൊണ്ടുവരേണ്ട ഒരു മനുഷ്യനായിരുന്നു മനുഷ്യൻ.
This is the person who is going to be the leader of the entire family where even Jacob will be considered or less honored than him.
ഇവിടെ ജോസഫിന്റെ കീഴിലേക്ക് തന്റെ പിതാവ് വരെ കീഴടങ്ങുന്ന നിലവാരത്തിൽ ആ കുടുംബത്തിൽ ഒരു രക്ഷകനായി മാറേണ്ട വ്യക്തിയായിരുന്നു.
That kind of a person needs to be well prepared by God.
അങ്ങനെ പ്രവർത്തിക്കേണ്ടവനായ ജോസഫ് വളരെയധികം ദൈവത്താൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടവൻ.
That is why the word of God had to test Joseph.
അതിനു വേണ്ടിട്ടാണ് തിരുവചനം ജോസഫിനെ പരീക്ഷിക്കുവാൻ തക്കനോടായത്.
Do you feel that you have some problems because of or everything happening because of some others in your life?
നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ എല്ലാം മറ്റുള്ളവരാൽ ഉണ്ടാക്കപ്പെടുന്നവനാണെന്ന്.
If you feel so,
അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ,
be convinced that God has got a purpose about you.
നിങ്ങൾ തിരിച്ചറിയ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം.
It is because God cannot just let you simply into that position. God's word is preparing you, testing you. Rather, it's preparing you.
ദൈവത്തിന് വെറുതെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് കയറ്റുവാൻ സാധിക്കില്ല. അതിലുപരിയായിട്ട് ദൈവം അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടി നിങ്ങളെ ശോധന ചെയ്യുകയാണ്.
Joseph was being prepared now.
ജോസഫ് അങ്ങനെ പ്രിപ്പയർ ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ.
There was a good reason for God to allow test in his life.
ദൈവത്തിന് ഒരു നല്ല കാരണം ഉണ്ടായിരുന്നു ജോസഫിന്റെ ജീവിതത്തിൽ ശോധനകൾ അനുവദിക്കുവാൻ.
Because he now needs to be proved that he is prepared for what God had destined him for.
ദൈവം അവനെ വിളിച്ചിരിക്കുന്ന വിളിക്ക് വേണ്ടി യോഗ്യനാണെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ആവശ്യമുണ്ടായിരുന്ന ആവശ്യം.
So God allowed certain things in his life.
അതുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ജോസഫിന്റെ ജീവിതത്തിൽ അനുവദിച്ചു.
Yes, that is what we see in the further verses.
തുടർന്നുള്ള വാക്കുകളിൽ നമുക്ക് അതാണ് കാണുവാൻ സാധിക്കുന്നത്.
What was the first test?
എന്തായിരുന്നു ആദ്യം ജോസഫിന് വന്ന ടെസ്റ്റ്?
The first test was the test of ego.
തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രൈഡ് ഈഗോവിനെ കുറിച്ചുള്ള ടെസ്റ്റ് ആയിരുന്നു ആദ്യത്തെ ടെസ്റ്റ്.
Do you know what happened?
നിങ്ങൾക്ക് അറിയാമോ എന്താണ് അവിടെ സംഭവിച്ചത്?
ജോസഫ് went there well dressed.
ജോസഫ് വളരെ നല്ല വസ്ത്രം ധരിച്ച് അവിടെ കടന്നിരുന്നു.
That Raymond coat was glistening in the bright sun.
സൂര്യപ്രകാശത്തിൽ തന്റെ കോട്ട് ഇങ്ങനെ തിളങ്ങുകയായിരുന്നു.
From far itself, brothers noticed it.
ദൂരെ നിന്ന് തന്റെ സഹോദരങ്ങൾക്ക് അത് കാണുവാൻ സാധിച്ചു.
And the first thing we are going to do is,
ആദ്യത്തെ കാര്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്,
we are going to take off that coat from him.
ആ കോട്ട് അവന്റെ കയ്യിൽ മാറ്റുവാൻ പോവുകയാണ്.
Yes. They said, hey, how are you, man?
എന്തൊക്കെയുണ്ട് സഹോദര വിശേഷങ്ങൾ?
വന്ന്
അവന്റെ കോട്ട് വലിച്ചു വരാൻ തുടങ്ങി.
ജോസഫ് റെസിസ്റ്റഡ്.
ജോസഫ് അതിനെ മറത്ത് നിൽക്കുവാൻ ശ്രമിച്ചു.
നോ 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 പ്ലീസ് പ്ലീസ് നോ ഐ കം ഓൺ ടു ഓഫ് ദം ദാറ്റ്സ് ഇറ്റ്. വെരി സൂൺ ഹി വാസ് വിതൗട്ട് ഹിസ് കോട്ട്.
വളരെ വേഗം തന്നെ തന്റെ കോട്ട് തനിക്ക് നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു.
വാട്ട് വാസ് ഗോഡ് അലവിംഗ്?
എന്താണ് ദൈവം അവിടെ ആരോപിച്ചത്?
ഗോഡ് വാസ് അലവിംഗ് that his ego be peeled off from him.
And the ego avada na valichu kirpuduvanta konna devu erudikkuya.
Yes, his ego was being peeled off.
Tande ego avade valichu kirpuduvanta konna devu.
Because God didn't want him to be a man with such an egotism.
Tande jeevithil valare ego ulla oru vyaktiyayi than munnotu povan devu avane kurichu aagrahichilla.
Because God wanted him to be a vessel prepared for use.
Devum thanne urukkappetta oru manavapathramayittu avane maattuvan vendi aagrahichirunnu.
Very often, dear brothers and sisters, God allows this in our life also.
ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ തുടർമാനമായി അനുവദിക്കും.
God allows that our ego be peeled off from us.
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈഗോകൾ വലിച്ചു കീറപ്പെടുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കും.
Situations will be very, very painful.
വളരെ വേദനാജനകമായ സാഹചര്യങ്ങളായിരിക്കും ആ സാഹചര്യം.
You will be deprived of many things you feel you are worthy of using or having.
നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ആ യോഗ്യനായ ഒരു വ്യക്തിയാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്.
യു മേ ബിലീവ് ദാറ്റ് യു ഡിസേർവ് സർട്ടൻ തിങ്സ് ഇൻ യുവർ ലൈഫ്.
നിങ്ങൾ ചിന്തിക്കും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന്.
ഐ ഡിസേർവ് എ ടാപ്പ്.
ഞാൻ എനിക്ക് ഒരു ടാപ്പ് ലഭിക്കാൻ വേണ്ടി ഡിസേർവ് ആണ്.
ഡോണ്ട് യു ഫീൽ ലൈക്ക് സോ?
നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നരേ?
എല്ലാം നല്ല കുട്ടികളാണ്. Assume that if you're denied or deprived of using a tap, how are you going to react?
നിങ്ങൾക്ക് അത് ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ യോഗ്യരായി മറ്റുള്ളവർ കണക്കാക്കിയില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും.
I was about to leave for Kuwait. two weeks back.
രണ്ടാഴ്ച മുമ്പ് കുവൈറ്റിന് പോയി.
I was about to leave and then I saw that my wife's mobile, it is a good mobile, recently gifted by my sister.
എന്റെ സഹോദരി ഗിഫ്റ്റ് ആയിട്ട് എന്റെ വൈഫിന് കൊടുത്ത നല്ല മൊബൈൽ ഞാൻ കണ്ടു.
ഇറ്റ് വാസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഡൈനിംഗ് ടേബിൾ.
അത് ഡൈനിംഗ് ടേബിളിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു ഞാൻ കുവൈറ്റിൽ
പോകുന്നത്. ബട്ട് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ബിക്കോസ് ദേർ വാസ് ലോട്ട് ഓഫ് വാട്ടർ സ്പിൽഡ് ഓവർ ദി ടേബിൾ.
ആ ടേബിൾ ഒത്തിരി വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു. അത് ഏകദേശം വെള്ളത്തിൽ മുങ്ങുവാൻ പോകുന്ന അവസ്ഥയിലായിരുന്നു.
ഐ ഫൗണ്ട് ദാറ്റ് മൈ ടു സ്വീറ്റ് ചിൽഡ്രൻ ഹാഡ് വാസ് പ്ലേയിങ് വിത്ത് ദം ഫോർ എ വൈൽ ആൻഡ് ദേ ഹാവ് കെപ്റ്റ് ഇറ്റ് ദേർ.
ഞാൻ എനിക്ക് മനസ്സിലായി എന്റെ കുഞ്ഞുങ്ങൾ അത് മുമ്പ് അതിനകത്ത് കളിച്ച ശേഷം അവർ അത് വെച്ചിട്ട് പോയതാണ് അവിടെ എന്ന കാര്യം.
സോ ഐ ഗേവ് ദം ടു wonderful experience in their life.
ഞാൻ അവർക്ക് രണ്ട് നല്ല എക്സ്പീരിയൻസുകൾ കൊടുക്കാൻ തക്കരടായിരുന്നു.
I never wanted to do it.
ഞാൻ അത് അവരാവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
But I had given them an instruction not to use the mobile phones.
കാരണം അവർക്ക് ആ മൊബൈൽ ഉപയോഗിക്കരുതെന്നുള്ള ഒരു
not to play with it.
അത് വെച്ച് കളിക്കരുതെന്ന് ഒരു നിർദ്ദേശം.
But somehow they stand hiding behind their mom and find out what is that pin, and you know, my wife would be careless at times to do it. So naturally they get it and they start using it.
അവർ ഒരു വിധത്തിൽ മാതാ ഉപയോഗിക്കുന്നത് കണ്ട് അതിന്റെ പിൻ കണ്ടുപിടിച്ച് അത് ഉപയോഗിക്കാൻ തുടങ്ങി.
And while they were using it many times, I told them, don't do it, don't do it.
പലപ്പോഴും അവര് യൂസ് ചെയ്തപ്പോൾ അത് യൂസ് ചെയ്യരുതെന്ന് ഞാൻ അവരെ വാൺ ചെയ്യേണ്ടതായി തീർന്നു.
But then a right opportunity came that I could discipline them on this because the mobile phone was in the water.
മൊബൈൽ ഫോൺ വെള്ളത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ശരിയായ
not completely deep, but still there was a lot of water spilled over there and it was in the water.
അത് വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന വെള്ളത്തിൽ നനഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയായ ഒരു സാഹചര്യം.
I knew nothing has happened to the mobile phone. I knew very well nothing has happened.
മൊബൈലിൽ ഒന്നും സംഭവിച്ചില്ലെന്നുള്ള കാര്യം.
But I found this is the right opportunity for me to discipline them.
പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് ശരിയായ സാഹചര്യമാണ് എന്റെ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി.
Despite the fact that the very early morning, the next morning I was about to leave.
അതിന്റെ തൊട്ടടുത്ത പകൽകാലം ഞാൻ കുവൈറ്റിന് കടന്നു പോകേണ്ടതാണ്.
So I used that opportunity.
ഞാൻ ആ സാഹചര്യം ഉപയോഗിക്കാൻ തക്കുണ്ടായിരുന്നു.
You know what I was trying to do? As an agent of God, I was trying to peel off their ego.
ഞാൻ ദൈവത്തിന്റെ ഒരു ഒരു സന്ദേശവാഹൻ എന്ന നിലവാരത്തിൽ അവരുടെ ആ ഈഗോ അവിടെ തകർക്കുവാൻ ആഗ്രഹിച്ചു.
God allows this in our life.
ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുവദിച്ചു.
Have this kind of situations come in your life? No.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ?
No. One day in our entire college, as I was teaching in our engineering college, there was an announcement made that from the university that no students are supposed to use mobile phones. They are not even supposed to carry it in the college.
Mobile ai college like konduvaran pol padilla nalavar.
One day principal ordered all the HODs go into the classrooms, send all your teachers and even check the bags to find out whether they are carrying mobile phones.
കുട്ടികൾ ആരെങ്കിലും മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കോളേജിൽ എല്ലാ ക്ലാസ് റൂമുകളിലും ചെന്ന് പരിശോധിക്കുവാനായിട്ട് എച്ച്ഒഡികളോട് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്.
And we got a big bunch of it.
അവർക്ക് വലിയൊരു കൂട്ടം മൊബൈലുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു.
And the principal said, fine everybody with 500 rupees.
എല്ലാവർക്കും
if they want the mobile phones
കൊടുക്കാനായിട്ടുണ്ടായിരുന്നു.
And some of them were carrying small MTS kind of mobile phone. It only cost 500 rupees. But they paid 500 rupees and took it back. Some of it wouldn't even cost 200 rupees at that point of time. But then,
even then,
because they felt it is their prestige issue to keep up the same mobile number. They didn't want to be deprived of using it.
അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല.
Why do God allow such kind of situations in our life?
എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്?
God wants to discipline us.
ദൈവം നമ്മളെ ശിക്ഷണത്തിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്.
We feel that we have the right to do certain things.
നമ്മൾ ചിന്തിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ശരിയാണെന്നത്.
But God will not be able to use such kind of a person.
ദൈവം എന്നാൽ അങ്ങനെയുള്ള വ്യക്തികളെ ഉപയോഗിക്കില്ല.
That is why God allows situations like this.
അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ അനുവദിക്കുന്നത്.
God asks our rights.
നമ്മുടെ അവകാശങ്ങളെ ദൈവം ചോദിക്കുന്നുണ്ടായിരിക്കും.
Because it is only when we are willing to surrender our rights to use certain things, God will be able to prepare us for a future use.
നമ്മുടെ അവകാശങ്ങൾ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ തുറന്നുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്.
So this was a test of ego.
ഇത് ഒരു ഈഗോയുടെ ടെസ്റ്റ് ആയിരുന്നു.
He had to undergo it.
നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടിരുന്നു.
And he was thrown into a well.
അവനൊരു പൊട്ടക്കിണറിലേക്ക് എറിയപ്പെടുവാനിടയായി തീർന്നു.
Later one elder brother found that no, it is not good for us to put him to death over there. It is better for us to sell him to somebody.
പിന്നീട് ഒരു സഹോദരൻ അങ്ങനെ അവനെ എറിഞ്ഞു അവൻ മരിക്കാൻ സാധ്യതയുള്ള കാരണം അവനെ വിട്ടുകളയാൻ വേണ്ടി ആഗ്രഹിച്ചു.
Because he found that of course he has a right to live. We are not supposed to take it off him.
തന്റെ ഒരു സഹോദരൻ മനസ്സിലായി അവനെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് അതുകൊണ്ട് അവനെ എടുത്ത് വിട്ടുകളയാനിടയായി തീർന്നു.
So he got the escape of his life.
തന്റെ ജീവിതത്തിൽ നിന്ന് ഒരു രക്ഷ അവന് ലഭിക്കുന്നുണ്ടായിരുന്നു.
He was now sold as a slave.
താൻ ഇപ്പോൾ ഒരു അടിമയായിട്ട് വിറ്റ അവസ്ഥയിലായി.
But that's always a good option, isn't it?
അതെല്ലായ്പ്പോൾ ഒരു നല്ലൊരു ഓപ്ഷൻ അല്ലേ?
It is better to live as a slave than to die.
ഒരു അടിമയായി ജീവിക്കാനേക്കാൾ നല്ലതല്ലേ മരിക്കുന്നത്?
But we may think that oh, living as a slave, hey, that's such an unworthy thing, I don't want to do, it's better to die than that.
എനിക്ക് ഒരു അടിമയായിട്ട് ജീവിക്കാൻ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഞാൻ മരിക്കുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കും.
But we very often don't feel that while we are alive, God still has a chance to fulfill his purpose for our life.
നാം പലപ്പോഴും ചിന്തിക്കുന്നില്ല ജീവിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന് വീണ്ടും അവന്റെ
പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമയമുണ്ടെന്നുള്ള കാര്യം.
ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ഹാവ് എ വെരി കോസ്റ്റ്ലി ട്യൂണിക് ഓർ എ ഡ്രസ് ബട്ട് ടു സർവൈവ്.
നമുക്ക് വലിയ വിലയേറിയ ഒരു വസ്ത്രം ഇല്ലെങ്കിലും സർവൈവ് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ചിന്തിക്കുക.
ജീസസ് ടോട്ട് us this.
യേശു ഇത് പഠിപ്പിക്കുന്ന ഡയറ്റ് ആണ്.
He said the body is better than body is how is it given the body is precious than dress, isn't it?
വസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ശരീരം.
അല്ല, സോറി, യാ, ബോഡി ഈസ് പ്രഷസ് ദാൻ ദ ഡ്രസ്. യു നോ വൈ? ഇറ്റ്സ് ഓൺലി ഇഫ് വി ഹാവ് എ ബോഡി വി ക്യാൻ വെയർ എ ഡ്രസ്.
കാരണം നമുക്ക് ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ വസ്ത്രം ധരിക്കുവാൻ സാധിക്കത്തില്ല.
ഫുഡ് ഈസ് പ്രഷസ് ദാൻ ലൈഫ്, സോറി, ലൈഫ് ഈസ് പ്രഷസ് ദാൻ ഫുഡ്.
ഭക്ഷണം ജീവിതത്തെ,
ബിക്കോസ്
ജീവിതം ഭക്ഷണത്തെക്കാൾ ശ്രേഷ്ഠമാണ്.
ഓൺലി ഇഫ് യു ഹാവ് ലൈഫ് വി ക്യാൻ ഈറ്റ്.
കാരണം നമുക്ക് ജീവിതം ഉണ്ട്, ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ സാധിക്കത്തില്ല.
സോ വി ഷുഡ് know how to value the things of our life.
നമ്മള് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളുടെ മൂല്യങ്ങളെ കണ്ടെത്തുന്ന നാം മനസ്സിലാക്കണം.
റീസെന്റ്ലി മൈ നെഫ്യു, ഹീസ് എ 9th സ്റ്റാൻഡേർഡ്. മൈ സിസ്റ്റേഴ്സ് സൺ
എന്റെ സഹോദരിയുടെ മകൻ.
മൈ നെഫ്യു വാസ് ഷോയിങ് ടാൻഡ്രംസ് ഫോർ എ പർട്ടിക്കുലർ ഡ്രസ് ആൻഡ് ഷൂ. ഒരു വാശി എടുത്തുകൊണ്ടിരിക്കുക.
അവനൊരു പ്രത്യേക വസ്ത്രം കിട്ടാൻ വേണ്ടി വാശി എടുത്തു.
ആൻഡ് ഹി സെഡ് ഹി വാണ്ട് എ പർട്ടിക്കുലർ ബ്രാൻഡ് ഷർട്ട് ആൻഡ് എ പർട്ടിക്കുലർ ബ്രാൻഡ് ഷൂ.
ഒരു പ്രത്യേക ബ്രാൻഡിലുള്ള വസ്ത്രം തനിക്ക് വേണമെന്ന് താൻ നിർബന്ധം പിടിക്കുന്നതിനിടയായി.
ഷർട്ട് വാസ് കോസ്റ്റിംഗ് 2500,
ഏകദേശം 2500 വില വരുന്ന ഒരു ഷർട്ട്.
ആൻഡ് ഷൂ വാസ് കോസ്റ്റിംഗ് 3000,
ഒരു 3000 രൂപ വില വരുന്ന ഷൂസ്.
മൈ ബ്രദർ ലോ റെസിസ്റ്റഡ് ടു ഹിസ് മാക്സിമം.
ബ്രദർ ലോ അവനെ മാക്സിമം അടക്കി നിർത്തുവാനായിട്ട് ശ്രമിച്ചു.
ബട്ട് ദെൻ ഫൈനലി ഹി യീൽഡഡ്.
അവസാനം ബ്രദർ ലോ ആ വിഷയത്തിന് കീഴടങ്ങുവാനിടയായി.
വെരി ഓഫൺ യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ടീനേജേഴ്സ് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ദ ബ്രാൻഡ് വാല്യൂ ഓഫ് ദ തിങ്സ് ദേ വെയർ വിച്ച് ഈസ് ആക്ച്വലി ദേർ വാല്യൂ.
പലപ്പോഴും യൗവനക്കാർ ചിന്തിക്കുന്ന അവര് ധരിക്കുന്ന വസ്ത്രത്തിന്റെ ബ്രാൻഡ് വാല്യൂ ആണ് അവരുടെ വാല്യൂ.
സോ ഫോർ ദാറ്റ് റീസൺ മൈ സിസ്റ്റർ വാസ് ടെല്ലിംഗ് ദിസ്, ഫ്രം ദ ടൈം ഹി ഗോട്ട് ദാറ്റ് ഷർട്ട്
ആ ഷർട്ട് ലഭിച്ച സമയം തൊട്ട്
ടിൽ ദിസ് ഡേ ഹി വാസ് വെയറിംഗ് ഓൺലി ദാറ്റ് ഷർട്ട്.
ഈ ദിവസം വരെ അവൻ ആ ഷർട്ട് മാത്രമാണ് ധരിക്കുന്നത്.
എവറി ഡേ ഹി വെയർസ് ദ സെയിം ഷർട്ട്.
എല്ലാ ദിവസങ്ങളും അതേ ഷർട്ട്.
ബിക്കോസ് ദാറ്റ്സ് ഓൺലി വൺ ബ്രാൻഡഡ് ഷർട്ട്.
കാരണം ആ ഒരു ഷർട്ട് മാത്രമാണ് അവന് ബ്രാൻഡഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്.
സോ ഐ വാസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്.
ഞാൻ ചിന്തിക്കുന്നത് എന്താണ് സംഭവിച്ചത്.
ദേ ഫീൽ ദാറ്റ് വെൻ ഐ വെയർ ദിസ്, ഐ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ വാല്യൂ അമംഗ്സ്റ്റ് മൈ ഫ്രണ്ട്സ്.
ഞാൻ ചിന്തിക്കുന്നു ഇങ്ങനെ ഒരു ബ്രാൻഡഡ് ആയ ഷർട്ട് ഞാൻ ധരിക്കുമ്പോൾ ഞാൻ അതുപോലെ വാല്യൂഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ്.
വെരി ഓഫൺ വി മിസ് ദ റിയൽ വാല്യൂ സിസ്റ്റംസ് ഓഫ് ലൈഫ്, മൈ ഡിയർ ബ്രദേഴ്സ്.
പലപ്പോഴും ശരിയായ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടും.
വി ഡോണ്ട് വാണ്ട് ടു റിയലി ട്രഷർ വാട്ട് ടു റിയലി വാല്യൂ അബൌട്ട്.
എന്താണ് യഥാർത്ഥത്തിൽ വിലയുള്ളത്, എന്താണ് യഥാർത്ഥത്തിൽ മൂല്യമുള്ളതെന്നുള്ള കാര്യം നാം നഷ്ടപ്പെടുന്നു.
സോ ഗോഡ് അലൗഡ് a test of ego into the life of Joseph.
Josephinte jeevithile egoyude khatte egoyine maatuna oru test devu anudichu.
He was deprived of using certain things he actually had the right to use.
Thanikku upayogikkan yogyatha undayirunna chila karyangal than upayogikkayirunnu.
And now he is also sold as a slave.
ഇപ്പോൾ അവൻ ഒരു അടിമയായിട്ട് വിൽക്കപ്പെടുവാനിടയായി.
So his ego was completely shattered.
തന്റെ ആ ഈഗോ പൂർണ്ണമായിട്ട് തകർക്കപ്പെടുവാനിടയായി.
A slave does not have any rights of his own.
തനിക്ക് വേണ്ടി സ്വയമായിട്ട് യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്.
നോ റൈറ്റ്സ് ഓഫ് ഹിസ് ഓൺ. ദിസ് ഈസ് എ പ്ലേസ് വെയർ ഗോഡ് വാണ്ടഡ് ടു ബ്രിങ് ജോസഫ് ടു.
ജോസഫിനെ ആ ഒരു സാഹചര്യത്തിലേക്ക് സ്ഥലത്തേക്ക് കൊണ്ടുവരുവാനായിട്ട്
ദൈവം. ഹി വിൽ നോട്ട് ബി ഫൈറ്റിംഗ് വിത്ത് അദേഴ്സ് ഫോർ ഹിസ് റൈറ്റ്സ്.
തന്റെ അവകാശത്തിന് വേണ്ടി മറ്റുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യാത്ത ആ സാഹചര്യം.
സോ മൈ ഡിയർ യങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
പ്രിയ യുവ സഹോദരി സഹോദരങ്ങളെ,
വിൽ യു ബി പ്രിപ്പയർഡ് ഫോർ ദിസ്?
ദൈവം എങ്ങനെ നിങ്ങൾ ഇതിനു വേണ്ടി ഒരുക്കപ്പെടും?
വിൽ യു ബി പ്രിപ്പയർഡ് ഫോർ ദിസ്?
നിങ്ങൾ ഇതിനു വേണ്ടി ഒരുക്കപ്പെടുമോ?
വിൽ യു ബി പ്രിപ്പയർഡ് for suffering this kind of a situation where you feel you have a right to do something but some others say maybe parents or teachers or somebody else, no, don't use it now.
നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ ചിന്തിക്കും എനിക്ക് റൈറ്റ് ഉണ്ട്, എനിക്ക് യോഗ്യതയുണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന്, പക്ഷേ ഒരു പക്ഷേ മാതാപിതാക്കളോ ടീച്ചേഴ്സോ ഇല്ല അത് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ.
But the test of ego is not complete in itself.
നമ്മുടെ ശോധനയുടെ, നമ്മുടെ ഈഗോയുടെ പരിശോധന അതിൽ തന്നെ സമ്പൂർണ്ണമാകുന്നില്ല.
The word wanted to test him in other areas also.
ദൈവം നമ്മൾ മറ്റു മേഖലകളിൽ കൂടെ പരിശോധിക്കുവാനായി ആഗ്രഹിക്കുകയാണ്.
The word wanted to test him in his integrity.
തന്റെ ഇന്റഗ്രിറ്റിയിൽ, തന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയെ പരിശോധിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു.
So here comes the second test.
ഇവിടെ വീണ്ടും ജോസഫിന് രണ്ടാമത്തെ പരിശോധന വരികയാണ്.
ടെസ്റ്റ് ഓഫ് ഇന്റഗ്രിറ്റി,
തന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത.
ഹി വെന്റ് ഇൻടു ദ ഹൗസ് ഓഫ് പോട്ടിഫർ.
പോട്ടിഫറിന്റെ ഫാമിലിയിലെ കുടുംബത്തിലേക്ക് താൻ ചെന്നു.
ഇൻ പോട്ടിഫർസ് ഹൗസ് ഹി വാസ് വെൽ ഓണേർഡ്.
പോട്ടിഫറിന്റെ വീട്ടിൽ താൻ വളരെയധികം ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു.
ഹി വാസ് എസ്റ്റീംഡ് ബിക്കോസ് ഓഫ് ഹിസ് പെർഫോമൻസ്.
തന്റെ ജോലിയുടെ ആത്മാർത്ഥത കാരണം താൻ അവിടെ ഉയർത്തപ്പെടുവാനിടയായി തീർന്നു.
ഹി പെർഫോംഡ് വെരി വെൽ ഓവർ ദേർ.
വളരെ നന്നായി അവിടെ തന്റെ ഉത്തരവാദിത്തങ്ങൾ താൻ ചെയ്യുവാനിടയായി തീർന്നു.
മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
പ്രിയ സഹോദര സഹോദരങ്ങളെ,
ഡോണ്ട് അസ്യൂം ദാറ്റ് ജസ്റ്റ് ബിക്കോസ് യു ആർ ഡിപ്രൈവ്ഡ് ഓഫ് യൂസിംഗ് സർട്ടൻ തിങ്സ് യു ഡോണ്ട് ഹാവ് എനി കേപ്പബിലിറ്റി ഇൻ യുവർ സെൽഫ്.
ചില കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ യോഗ്യരല്ലെന്ന് കണക്കാക്കപ്പെടുമ്പോഴും നന്നായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തിയില്ലാത്തവരാണ് നിങ്ങൾ ചിന്തിക്കുന്നത്.
ആക്ച്വലി ഇറ്റ് ഈസ് വെൻ യു ആർ ഡിപ്രൈവ്ഡ് ഓഫ് സർട്ടൻ തിങ്സ് ദാറ്റ് യു ഗെറ്റ് മോർ ഷാർപ്പർ.
ചില കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ യോഗ്യത ഇല്ലാത്തവണ്ണം മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലും അധികം ഷാർപ്പറായി തീരുകയാണ്.
ദ ബ്ലണ്ട് ഏരിയസ് ഓഫ് യുവർ ലൈഫ് വിൽ ഗെറ്റ് ഷാർപ്പൻഡ് എവറി ഡേ വെൻ യു ആർ ഡിപ്രൈവ്ഡ് ഓഫ് യൂസിംഗ് സർട്ടൻ തിങ്സ്.
നിങ്ങൾ ചില കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് നിങ്ങൾ മാറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു മേഖലകൾ കൂടുതൽ യോഗ്യതയുള്ള വ്യക്തികളായി നിങ്ങൾ
മൂർച്ചയുള്ളവരായി ഷാർപ്പ്. You get sharper.
നിങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളവരായി മാറുകയാണ്.
So Joseph became a real performer.
ജോസഫ് അവിടെ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായി.
For that reason he had promotions from one to the next.
ആ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് തനിക്ക് അവിടെ ഉയർച്ചകൾ ലഭിക്കുവാനിടയായിരുന്നു.
He was being esteemed.
അവൻ ഉയർത്തപ്പെടുവാനിടയായിരുന്നു അവിടെ.
It is then the test of integrity.
അത് തന്റെ ജീവിതത്തിന്റെ നിഷ്കളങ്കതയെ പരിശോധിക്കുന്ന ഒരു കാര്യമായിരുന്നു.
Potiphar's wife had a passion for this young man.
ഈ യുവാവിന് വേണ്ടി പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹമുണ്ടായി.
She had lustful thoughts about this young man. And she naturally thought that as a young man, he would definitely be interested in indulgences.
She
thought he'll be ready for it.
ഈ മനുഷ്യൻ അതിനു വേണ്ടി കീഴടങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് സ്വാഭാവികമായിട്ട് അവൾ ചിന്തിച്ചു.
And we should know that it was in a very private place.
നിങ്ങൾ തിരിച്ചറിയണം, ഇത് വളരെ സ്വകാര്യതയുള്ള സ്ഥലമായിരുന്നു.
And the place was very far from his hometown.
തന്റെ വീട്ടിൽ നിന്ന് വളരെ അകലെ ഒരു സ്ഥലമാണ്.
There was no spiritual value to spiritual people to value him there.
അവിടെ ആ സറൗണ്ടിലുള്ളിരുന്ന ആൾക്കാർ ആരും ഇവന്റെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് വിലയിരുത്തുന്നവരായിരുന്നില്ല.
No pastors, no elders, no one.
ഇടയന്മാരും ശുശ്രൂഷകന്മാരും തന്നെ നടത്തുന്നവരാരും അവിടെ ഉണ്ടായിരുന്നില്ല.
വെരി ഓഫൺ വി റൺ അവേ ഫ്രം ദി എൽഡർ ബ്രദേഴ്സ്, ഇസ്ന്റ് ഇറ്റ്?
നമ്മൾ വളരെ വളരെ ഓഫൺ ആയിട്ട് നമ്മളെ നടത്തുന്നവരിൽ നിന്ന് ഓടിയാകലോ എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ.
How many of you get closer with the elder brothers? How many of you want to get closer with the elder brothers?
നിങ്ങൾ എത്ര പേരെ നിങ്ങളുടെ നിങ്ങൾ നടത്തുന്ന ഇടയന്മാരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു?
How many of you ring up some elder sisters whom you think will guide you?
നിങ്ങളെ നടത്തുവാൻ യോഗ്യരെന്ന് ചിന്തിക്കുന്ന ചില സഹോദരിമാർക്ക് എത്രത്തോളം നിങ്ങൾ കീഴടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു?
You just want to run off from them.
നിങ്ങൾ യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് അകന്നു പോകുവാൻ, ദൂരെ പോകാൻ ആഗ്രഹിക്കുന്നു.
You feel if you are away from them you have more freedom to exercise your rights.
നിങ്ങൾ അവരിൽ നിന്ന് ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന്.
Are you always connected to your elder brothers?
നിങ്ങളെ ലൈഫിലും നിങ്ങളെ നടത്തുന്ന സഹോദരങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണോ ഇരിക്കുന്നത്?
Are you connected?
നിങ്ങൾ ഒരു ബന്ധത്തിലാണോ അവരുമായിട്ട് ഇരിക്കുന്നത്?
On Sundays you talk to them? You try to talk to them?
നിങ്ങൾ സൺഡേകളിൽ അവരോട് സംസാരിക്കുവാൻ ശ്രമിക്കാറുണ്ടോ?
At least to say hi or goodbye?
നിങ്ങൾ ഒരു ഹായ് ഗുഡ് ബൈ പറയാനെങ്കിലും
ഗുഡ് ബൈ ബ്രദർ. That's it. So that's what Stephen wants to say. Always say goodbye.
Stephen പറഞ്ഞു ഞാൻ എല്ലായ്പ്പോഴും ഗുഡ് ബൈ പറയുന്നു.
Stephen, we want to run off from people to whom we should be accountable to.
നമ്മൾ കീഴടങ്ങിയിരിക്കേണ്ട ആ വ്യക്തികളിൽ നമ്മൾ ഓടുവാൻ ആഗ്രഹിക്കുകയാണ്.
Very often as a teacher I used to get 100% result for my class.
ഒരു സാർ എന്ന നിലവാരത്തിൽ എന്റെ ക്ലാസ്സിൽ 100% റിസൾട്ട് എനിക്ക് ലഭിക്കാറുണ്ട്.
But that didn't bring any special respect or love from my students to me.
അത് എന്റെ സ്റ്റുഡൻസിൽ നിന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ റെസ്പെക്ട് കിട്ടുവാൻ അതുകൊണ്ട്
പ്രയോജനപ്പെട്ടില്ല. The reason is
അതിന്റെ കാരണം
that even though I was getting good result, then you are very strict. Then you are very strict. Then you are very strict. No, they knew I am very strict.
അവർക്കറിയാം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്.
But some of these young teachers,
ചില യുവാക്കളായ സാർമാർ,
they will let loose the students.
അവര് വിദ്യാർത്ഥികളെ ലൂസ് ആയിട്ട് വിടുവാനിടയായി.
So the students will gather around them like flies around fruits.
റൂട്ട്സ് നിച്ചിട്ടും ഈച്ചകൾ വന്നിരിക്കുന്ന പോലെ ആ ഈ കുട്ടികൾ ആ യുവ സഹോദരന്മാരോടൊപ്പം കേറിയിടയായിരുന്നു.
And when they planned a trip, they made sure with the HOD that I will never be accompanying them. I also was happy. I didn't want to go. മനസ്സിലായോ? ടൂർ പ്ലാൻ ചെയ്തപ്പോഴേ കുട്ടികൾ ഉറപ്പാക്കി HOD എടുത്ത് പോയിട്ട് സാർ എന്ത് വന്നാലും ജൂബി സാറിനെ മാത്രം ഞങ്ങളുടെ കൂടെ വിടരുത്. So, very often we want to run off from the people whom we should be accountable to. Or we want to run off from the people whom we feel that who will make them accountable to. That's a mistake with most of the people. Because when they reach them easily, they run off. But here Joseph was completely out of reach. No one to look at him. No one to instruct him. And for this reason he had all the freedom. No Sunday meeting, no Wednesday meeting, no Friday meeting, nothing.
Meeting.
So happy. And now there's a good chance. As a young man, with all the fantasies in mind, here now a private time is prepared, ready. But I feel this is one wonderful thing in the book of Genesis. God dedicated very precious 12 chapters to describe the life of this young man.
ഈ യുവാവിനെ കുറിച്ച് എഴുതുവാൻ വേണ്ടി 12 അധ്യായങ്ങൾ ജനസിസിന്റെ പുസ്തകത്തിൽ മാറ്റപ്പെട്ടിരിക്കുകയാണ്.
Out of the total 50, almost 1/4 of it is dedicated for the life of Joseph.
ഒരു മേജർ പാർട്ട് ജോസഫിന്റെ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്.
He deserves it.
അവന് അതിനെ യോഗ്യനാണ്.
In that private place,
ഒരു രഹസ്യ സമയത്ത്,
he was being tested of God.
അവൻ ദൈവത്താൽ ശോധന ചെയ്യപ്പെടുകയാണ്.
Naturally, we will not see God in such situations.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാം സ്വാഭാവികമായിട്ട് ദൈവത്തെ കാണത്തില്ല.
Because he was far away from his own hometown.
കാരണം തന്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരെയാണ് താൻ ആയിരിക്കുന്നത്.
And in totally difficult situations.
വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.
Hard work, toil.
വളരെ കഠിന അധ്യയനം ഉണ്ട്.
Of course he had good position.
നല്ലൊരു യോഗ്യത ഉള്ള ഒരു സാഹചര്യത്തിലാണ് അവൻ
ആയിരിക്കുന്നത്. But still he was a slave.
അവനൊരു അടിമയാണ്.
He couldn't exercise any of his rights.
പല അവന്റെ അവകാശങ്ങളും അവന് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല.
He had all reason to grumble against God.
എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി.
Why should he have stood for God?
എന്തിനു വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നത് അവിടെ?
Why should he have stood for God?
എന്തിനാണ് ദൈവത്തിന് വേണ്ടി അവിടെ നിൽക്കുന്നത്?
He had all reason to say that God never took care of me. Why should I stand for
him? ദൈവം ഒരു കാരണവശാലും കെയർ ചെയ്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിൽ അവശേഷിക്കുമ്പോൾ എന്തിനാണ് താൻ ദൈവത്തിനോടി അവിടെ നിൽക്കുന്നത്?
You know, in between 37 and chapter 39,
37 39 അധ്യായങ്ങളുടെ ഇടയിൽ,
there's a one big chapter 38,
38-ാമത്തെ അധ്യായം, വലിയൊരു അധ്യായം.
You know what is the heading given for this?
ഈ അധ്യായത്തിന് ഈ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഹെഡിംഗ് എന്താണെന്ന് അറിയാമോ?
Judah and Tamar.
യഹൂദയും താമാറും.
What was it?
എന്താണത്?
ബിക്കോസ് ഓഫ് ഹിസ് റോങ് ഇന്റലിജൻസസ് വൺ ഓഫ് ഹിസ് എൽഡർ ബ്രദർ ഫെൽ ഇൻ ടു ഓൾ കൈൻഡ്സ് ഓഫ് യൂസ്ലെസ് തിങ്സ് ഇൻ ലൈഫ്.
എല്ലാ ഉപയോഗശൂന്യമായ കാര്യങ്ങളിലേക്കും തന്റെ മോശമായ ചിന്താഗതികൾ കാരണം തന്റെ ഒരു സഹോദരൻ വീണു പോകാനിടയായി.
വി സീ ഇൻസെസ്റ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ദേർ അൺനോയിംഗ്ലി. അൺനോയിംഗ്ലി ജൂഡ വെന്റ് ആൻഡ് ഹാഡ് സെക്സ് വിത്ത് ഹിസ് ഓൺ ഡോട്ടർ ഇൻ ലോ. ജൂഡ went and had sex with his own daughter in law unknowingly
oru sharira bandhathil erpaduvan juda idayittu.
See, a elder brother who had all capabilities of his life, all rights to be exercised, is falling into a very deadly sin.
ella nilavarathilum nalla sahajyam undayirunnu manushyan valare moshamaya
bayanagamaya paavathilekku veeruna nammal kaanunnu. So this chapter is sandwiched in between chapter 37 and
39.
So before Joseph was tested, God was telling one of his elder brother who had all freedom to make his choices fell into some deadly failures.
ദൈവം ജോസഫിനെ പരിശോധിക്കുന്നതിന് മുമ്പ്, ശോധന ചെയ്യുന്നതിന് മുമ്പ് തന്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം അവിടെ ഓർപ്പെടുന്നുണ്ട്.
But then situation came to Joseph.
എന്നാൽ ഇപ്പോൾ ജോസഫിന്റെ ജീവിതത്തിൽ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്.
But this test proves how much God was real to Joseph. How much God was real to Joseph.
എത്രത്തോളം ദൈവം റിയൽ ആയിരുന്നു ജോസഫ് എന്ന് ഈ പരിശോധന അവിടെ കാണിക്കുകയാണ്.
See, the Potiphar's wife was trying to continually tempt him to commit sin.
ഭാര്യ തുടർമാനമായിട്ട് ഈ ജോസഫിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
Joseph was always trying to keep away from her.
ജോസഫ് എല്ലായ്പ്പോഴും അതിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്.
And here we read in verse 8.
അവൻ അതിനെ സമ്മതിക്കാതെ യജമാന്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാൻ അറിയുന്നില്ല തനിക്കുള്ളതൊരിക്കും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു.
But he refused. Isn't it?
അവൻ അതിനെ സമ്മതിക്കാതെ.
He refused.
അവൻ അതിനെ എതിർക്കുവാൻ അവനോട് ഏറ്റിരുന്നു.
We refuse many good things in life, isn't it?
നമ്മൾ വളരെ നല്ല കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റിഫ്യൂസ് ചെയ്യാറുണ്ട്.
We refuse to read newspaper.
Newspaper read ചെയ്യുന്നത്.
We refuse to study.
നമ്മൾ പഠിക്കുന്നത്.
We refuse homeworks.
ഹോംവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ.
We refuse hard work.
കഠിനാധ്വാനത്തിന്റെ കാര്യത്തിൽ.
But we never refuse sin.
നമ്മൾ പക്ഷേ പാപത്തെ എതിർക്കാറില്ല.
We feel I couldn't withstand the temptation.
നാം ചിന്തിക്കും എനിക്ക് ഈ temptation എതിരെ നിൽക്കുവാൻ കഴിയുന്നില്ല.
You know what is the reason?
നിങ്ങൾക്കറിയാമോ എന്താ കാരണമെന്ന്?
We have no refusal to one thing.
നമുക്ക് ഒരു കാര്യത്തിനോട് എതിർപ്പില്ല.
That is the lust and passion of life.
അത് നമ്മുടെ ജീവിതത്തിന്റെ മോഹങ്ങൾക്ക് എതിരെയാണ്.
We don't refuse it.
നമ്മൾ അതിനെ എതിർക്കില്ല.
Sin is something which we need to fight against.
പാപം നമ്മൾ എതിർക്കേണ്ടതായ ഒരു കാര്യമാണ്.
Sin is not just a violence against the law. It is not the violation of the law.
അത് ഒരു നിയമത്തിന് എതിരെയുള്ള ഒരു കാര്യമല്ല പാപം.
നിയമത്തിന്റെ ലംഘനമല്ല. നിയമത്തിന്റെ ലംഘനമല്ല. But it is a violation of a person.
എന്നാൽ അതൊരു വ്യക്തിയുടെ ഒരു വ്യക്തിയോടുള്ള ലംഘനമാണ്.
If a girl is abused by somebody,
oru stri abuse cheyapettu mattulla oral,
and her parents go and ask this young man, hey, why did you do this to our daughter, my daughter?
Avalde parents amayum chodiyunu endondana nee ende kunjinodu ingane chedunnu choichiyanal,
and he says, I did not do anything particularly, I only did some violation of IPC. What is IPC? Not Indian Pentecostal Church. Indian penal code, isn't it? IPC, article number this, article number this. So I'll put a fine for that. I'll remit a fine.
ഞാൻ നിയമലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കുട്ടിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഭരണഘടനാപരമായിട്ടുള്ള ചില നിയമങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. അതിനുള്ള ഫൈൻ ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞു.
Do you think that father would be happy with it?
നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ ആ പിതാവ് ആ വിഷയത്തിൽ സന്തോഷവാനായി തീരുവെന്ന്?
Why?
എന്തുകൊണ്ടാണ് തന്നെ സന്തോഷം?
That father is not just considering that event as a violation of law.
ആ നിയമം ലംഘിക്കപ്പെട്ടതിനെ കുറിച്ചല്ല ആ പിതാവ് അവിടെ ചിന്തിക്കുന്നത്.
ഇറ്റ് വാസ് എ വയലേഷൻ ഓഫ് എ പേഴ്സൺ.
ഒരു വ്യക്തിയുടെ എതിരെ നടന്ന ലംഘനത്തെ കുറിച്ചാണ് അവിടെ പിതാവ് ചിന്തിക്കുന്നത്.
ഒരു വ്യക്തിക്കെതിരെ നടന്ന വലിയൊരു കയ്യേറ്റമാണത്. ഇറ്റ്സ് എ ബിഗ് വയലൻസ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദി വയലേഷൻ ഓഫ് എ ലോ.
ഇതൊരു നിയമത്തിന്റെ ലംഘനം മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്.
ബട്ട് വെരി ഓഫൺ വി ഡോണ്ട് കൺസിഡർ സിൻ ലൈക്ക് ദാറ്റ്.
നമ്മൾ പലപ്പോഴും പാപത്തെ അങ്ങനെ കാണുന്നില്ല.
വി കൺസിഡർ ദാറ്റ് സിൻ ഈസ് എ വയലേഷൻ ഓഫ് സർട്ടൻ ലോസ് ഇൻ ദ ബൈബിൾ.
നമ്മൾ ചിന്തിക്കുന്നു ദൈവവചനത്തിലുള്ള ചില നിയമങ്ങൾക്കെതിരെയുള്ള ചില കാര്യങ്ങളാണ് പാപം എന്ന്.
ദാറ്റ് ഈസ് വൈ ഗോഡ് പുട്ട് ജീസസ് ഓൺ ദി ക്രോസ്.
അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ പിതാവായ ദൈവം അയച്ചത്.
ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി ഹിസ്റ്ററി. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി ഹിസ്റ്ററി.
ഈ ചരിത്രത്തിന്റെ നടുവിൽ.
Jesus Christ is lying on the cross.
കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നു.
To be viewed by everyone who will be born.
ജനിച്ച എല്ലാവരാലും കാണപ്പെടുവാൻ തക്കവണ്ണം.
Well marked in the history.
ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ട ഒന്നായി.
You know what do we need to acknowledge?
നിങ്ങൾക്കറിയാമോ എന്താണ് നാം തിരിച്ചറിയേണ്ടത്?
Lord, I believe it is my sin which put you there.
ദൈവമേ, ഞാൻ തിരിച്ചറിയുന്ന എന്റെ പാപമാണ് നിന്നെ അവിടെ.
I now know that it was not just a violation of the law, Lord, but it was a violation of you.
അതെ, നിയമത്തിന്റെ ലംഘനമായിരുന്നില്ല, നിന്നോടുള്ള ഒരു ഭയങ്കരമായ കയ്യേറ്റമായിരുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
I did this to you.
ഞാനാണ് നിനക്കെതിരെ ഇത് ചെയ്യുന്നത്.
It is not that certain Roman soldiers did this to you.
ഇത് റോമൻ സോൾജേഴ്സ് ആയ ചില വ്യക്തികൾ നിന്നോട് ചെയ്തതല്ല ഈ ക്രൂശീകരണം.
I did this to you.
ഞാനാണ് ഈ ക്രൂശീകരണം നിനക്കെതിരെ ചെയ്തത്.
That's where true repentance comes into our life.
അവിടെയാണ് യഥാർത്ഥ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്.
Joseph refused to do. Yield. Joseph. Joseph refused to yield. Because we come to know that God was a reality to Joseph.
കാരണം ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം ഒരു യാഥാർത്ഥ്യമായിരുന്നു.
He refused saying this. Behold with me here, my master does not concern himself with anything in the house. And he has put all that he owns in my charge. There is no one greater in this house than I. And he has withheld nothing from me except you. Because you are his wife.
ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല.
ഹൗ ദെൻ കുഡ് ഐ ഡു ദിസ് ഗ്രേറ്റ് ഈവിൾ ആൻഡ് സിൻ അഗെയിൻസ്റ്റ് ഗോഡ്?
അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത്
എങ്ങനെയാണ്
ഈ മഹാദോഷം എനിക്ക് ദൈവത്തിനെതിരെ ചെയ്യുവാൻ സാധിക്കുന്നത്?
സിൻ ഈസ് സംതിങ് വിച്ച് വി കമ്മിറ്റ് ഓൾവേസ് അഗെയിൻസ്റ്റ് ദി പേഴ്സൺ ഓഫ് ഗോഡ്.
പാപം എല്ലായ്പ്പോഴും ദൈവം എന്ന വ്യക്തിയോട് നമ്മൾ ചെയ്യുന്ന ഒരു മഹാദോഷമാണ്.
ഇറ്റ് ഈസ് എ വയലൻസ് അപ്പോൺ ഗോഡ്.
അത് ദൈവത്തിന് എതിരെയുള്ള ഒരു ഒരു വയലൻസ് ആണ്.
വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് പെയിൻ ടു ഗോഡ്.
അത് നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. അത് മുഖാന്തരം ദൈവത്തിന് വളരെയധികം വേദന ഉണ്ടാകുന്നു.
ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് പെയിൻ ടു ഗോഡ്.
അത് ദൈവത്തിന് വളരെയധികം വേദന ഉണ്ടാക്കുന്നു.
ഓൺ ദ ക്രോസ് ഗോഡ് വാസ് ട്രൈയിങ് ടു മേക്ക് അസ് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് എ കൈൻഡ് ഓഫ് പെയിൻ ഹി ഹാസ് ഗോഡ്.
ആ ക്രൂശിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ വേദനയുടെ സാഹചര്യത്തിലൂടെ ക്രിസ്തു കടന്നു പോയത്.
ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ഫ്രം നൗ ഓൺ വി നീഡ് ടു ബിലീവ് ഇൻ ജീസസ് ആൻഡ് സ്റ്റാർട്ട് refusing to sin.
ഈ കാരണത്താൽ നാം പാപത്തിന് എതിർത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഈ കാര്യങ്ങൾ നാം ഗ്രഹിക്കുന്നു.
God does not consider the failures of our past.
ദൈവം നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളെ കണക്കിടുന്നവനല്ല.
He only wants us to repent and turn to him.
അവൻ നാം മാനസാന്തരപ്പെട്ട് അതിൽ നിന്ന് തിരിയുവാനാണ് ആഗ്രഹിക്കുന്നത്.
And from now on God wants us to refuse doing sin.
ഇപ്പോൾ മുതൽ നാം പാപത്തോട് എതിർത്ത് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
Yes my dear brothers and sisters.
അതേ പ്രിയ സഹോദരീ സഹോദരങ്ങളെ.
Let this become a battle of our life.
അത് നമ്മുടെ ജീവിതത്തിലെ ഒരു യുദ്ധമായി മാറട്ടെ.
Let this become in a struggle in our life.
ഇത് നമ്മുടെ ജീവിതത്തിലെ ഹൃദയാന്തരഭാഗത്തുള്ള ഒരു struggle ആയി മാറട്ടെ.
That we continually battle against sin.
നാം തുടർമാനമായി പാപത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത്.
Now in this private house, the private place, in the privacy of Potiphar's house,
Potiphar's bhavanathilulla ee sokharyathi,
God was testing the integrity of heart of Joseph.
Hrudayadhrabhagathulla thante nishkalankade devum parishodhikkayirunnu Josephinte.
And Joseph proved himself.
Joseph thanne avade prove cheyan idayathu,
because he refused to sin.
Karanam avan paavathe edirkkuvanode avade idayathu.
He no longer wanted to hurt God.
Avana aa devathe vedanippikkuvan thakkana aagraham undayirunnu.
He understood that he has done enough. He has given enough pain to God.
അവനെ തിരിച്ചറിഞ്ഞ ദൈവത്തിന് മതിയായ നിലവാരത്തിലുള്ള വേദനകൾ ഓൾറെഡി ഞാൻ കൊടുത്തു കഴിഞ്ഞു.
And I no longer want to give pain to God.
ഞാൻ ഇനി ഇതിലും കൂടുതലായി വേദനകൾ ദൈവത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല.
He refused.
അവൻ അത് എതിർക്കുവാനിടയായി.
He passed the test of integrity.
നിഷ്കളങ്കതയിലെ ഈ പരിശോധനയെങ്കിൽ ജോസഫ് അവന്റെ പരിശോധന പൂർത്തീകരിക്കുന്നിടയായി.
But that was not enough.
എന്നാൽ അത് മതിയായ ഒന്നായിരുന്നില്ല.
There is one more test. Another test he has to go through.
വീണ്ടും ഒരു ശോധനയിലൂടെ അവൻ കടന്നു പോകുന്നു.
That is the test of tolerance.
അവൻ കഷ്ടതയുടെ ഒരു പരിശോധനയിലൂടെ കടന്നു പോകുന്നു.
സഹനത്തിന്റെ പരിശോധന. Test of tolerance.
സഹനത്തിന്റെ ഒരു ശോധനയിലൂടെ കടന്നു പോകുന്നു.
Because he stood for God.
അവൻ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്.
He was sent into the palace of the Pharaoh.
പോത്തിഫറിന്റെ പാലസിലേക്ക് അവൻ അയക്കപ്പെട്ടു.
And he was appointed as the biggest officer there, isn't it?
അവിടുത്തെ ഒരു കാര്യവിരാജ് വിചാരണ്ട അവൻ അയക്കപ്പെട്ടു. അങ്ങനെയാണോ?
No, what was the immediate effect?
എന്താണ് സംഭവിച്ചതിനു ശേഷം?
He was sent into prison, isn't it? Wow, there he'll definitely be able to praise God for his experience, isn't it?
അവിടെ എന്താണ് സംഭവിച്ചത്? ശരിക്കും അവനെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി തീർന്നു.
Because I stood for God, I am in the prison.
ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കനോടെ തീർന്നു. ഞാൻ ഇപ്പോൾ ജയിലിലായിരിക്കുന്നു.
And we would definitely, because he lives, I can face tomorrow, isn't it? Prison is such a nice place to sing and praise God, isn't it?
ഈ ജയിലിലേക്ക് കടന്ന ശേഷം ജോസഫ് ഇങ്ങനെ കർത്താവിൽ ആനന്ദിക്കുകയാണ് ചെയ്തത്.
Do you want to go to prison?
നിങ്ങൾക്ക് ജയിലിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമുണ്ടോ?
Not even for a visit.
വിസിറ്റിംഗിന് പോലും പോകാൻ.
Because it's a very dreadful place.
കാരണം അത് ഭയങ്കരമായ ഒരു സ്ഥലമാണ്.
But he was put into prison.
എന്നാൽ താൻ ഈ കാരാഗ്രഹത്തിലേക്ക് വിടുവാനിടയായി.
And even in the prison,
ഈ കാരാഗ്രഹത്തിന്റെ ഉള്ളിലും,
he continued to show kindness. That is the beauty of
കരുണ മറ്റുള്ളവരോട് കാണിക്കുവാൻ തുടർമാനമായി ഇടയാർത്തിരുന്നു.
He could have become really an angry young man like Amitabh Bachchan.
Amitabh Bachchan പോലെ വളരെ ദേഷ്യമുള്ള ഒരു യുവാവായിട്ട് തനിക്ക് അവിടെ ആയിരിക്കാൻ വരുന്നു.
In the movies, what are the kinds of characters we are attracted to?
ഈ മൂവിയിലുള്ള ഏത് നിലവാരത്തിലുള്ള ക്യാരക്ടറുകളാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്?
Very dull, very low talking, very polite kind of a people, isn't it? Or what are the kind of, hey, isn't it? I was attracted to such kind of characters.
ഞാൻ അങ്ങനെയുള്ള ചില ക്യാരക്ടറുകളാണ് അട്രാക്ട് ചെയ്യപ്പെട്ടിരുന്നത്.
I wanted my heroes to be angry.
ഞാൻ എന്റെ ഹീറോസുകള് ദേഷ്യമുള്ളവരായി,
റിയലി വെരി വെരി ആംഗ്രി,
അവർ ശരിക്കും ആ ദേഷ്യമുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.
And I also wanted my heroes to be romantic.
എന്റെ ഹീറോസ് റൊമാന്റിക് ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.
So in front of girls they are like very tender people.
ഗേൾസിന് മുമ്പാകെ അവർ വളരെ റൊമാന്റിക് ആയിട്ട്.
But when it comes to police, they should be ready to kill the inspector also.
പോലീസിനെ കില്ലിയെന്താക്കണം ധൈര്യമുള്ളവരായിട്ട്.
Isn't it? So in the jail, what was the possibility for Joseph?
ഈ കാരാഗ്രഹത്തിനുള്ളിൽ ജോസഫിന് ഉണ്ടായിരുന്ന പോസിബിലിറ്റി എന്തായിരുന്നു?
He should have become someone like a terrorist or something like that.
അതിനുള്ള ഒരു തീവ്രവാദിനെ പോലെ.
But then we see he was a very kind man.
നമുക്കവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നതാണ് വളരെ കരുണയുള്ളവരാണായി.
There were two officers also imprisoned along with him.
തന്നോടൊപ്പം മറ്റ് രണ്ട് കാര്യ വിചാരകരും കൂടി ജയിലിൽ അടയ്ക്കപ്പെട്ട സമയമുണ്ടായിരുന്നു.
Two very high placed officers.
പുത്തിഫറിന്റെ ഭവനത്തിൽ വളരെ ഹൈ ലെവലിൽ നിന്ന് രണ്ട്.
And one fine day he found them to be so dull and so upset.
ഒരു ദിവസം ആ രണ്ട് കാര്യ വിചാരകരും വളരെ ദുഃഖിതരായിട്ട് നിൽക്കുന്നത് ജോസഫ് ശ്രദ്ധിച്ചു.
And he went to them and said,
Joseph avare edutheke kadannu avaru ingane parayundayirunnu,
let us form IS.
IS namukku undagal,
let us find a terrorist organization. Man, don't worry, we are going to use our experiences for that. No, even ask
angane angane oru experience like avashyangal kadannu poyilla.
Sir, seems you are very upset.
നീ വളരെ ദുഃഖിതനായിരിക്കുന്ന ഞങ്ങൾ കാണുന്നു.
വാട്സ് റീസൺ സർ?
എന്താണ് സാർ അങ്ങനെ ദുഃഖിതനായിരിക്കുന്നത്?
വൈ ഐ സോ ലെറ്റ് ഡൗൺ?
എന്താണ് നിങ്ങൾ വളരെ ഇടിഞ്ഞ മനസ്സായിട്ടിരിക്കുന്നത്?
പ്രിസൺ ഇസ് ഡെഫിനറ്റ്ലി നോട്ട് സച്ച് എ ഗുഡ് പ്ലേസ് ഫോർ സച്ച് കൈൻഡ് വേർഡ്സ് ടു കം ഫ്രം എ പേഴ്സൺ, ഇസ്ന്റ്?
അങ്ങനെ ഒരു നല്ല വാക്കുകൾ കടന്നു വരാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഒരു സ്ഥലമല്ല കാരാഗ്രഹം.
But Joseph is a prepared person now, much prepared now,
Joseph,
that he was able to, that he was trying to understand others. As a teenager he wasn't able to even make out what went through his brothers.
തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ഒരു യൗവനക്കാരനായിട്ട് കടന്നുപോയപ്പോൾ താൻ അങ്ങനെ ആയിരുന്നില്ല.
He only wanted to poke them.
അവൻ അവരെ കുത്തുവാൻ ഇടയായിത്തീർന്നു.
When we have some of our friends who are so weak, what do we try to do?
നമ്മുടെ ചില കൂട്ടുകാർ വളരെ വീക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ എന്താണ് അവരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്?
We try to screw them, poke them.
നമ്മൾ അവരെ കുത്തുവാൻ അവരെ സ്ക്രൂ ചെയ്യുന്നിടയായിത്തീരും.
Who is a person who is mostly irritated in your class? By others, irritated by others. Naturally weak people, isn't it? Weak people tend to be irritated by others.
വീക്കായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ക്ലാസ് റൂമിൽ വളരെയധികം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളായിരിക്കും.
Yes. My friends always did something to irritate me. Not because I was very weak. But at times I could not react. They used to call me Malaka. In my primary school. And you know what happened? I felt Malakas are all girls, ladies. Because that's how they were depicted, no?
അവരെ എന്റെ സ്കൂൾ ലൈഫിൽ എന്നെ ചെറിയ പ്രായത്തിൽ എന്നെ ഒരു മാലാഖ എന്ന് വിളിക്കായിരുന്നു. ഞാൻ ചിന്തിച്ചു ഈ മാലാഖ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാം അത് ഗേൾസ് ആണ്.
So because Malakas were depicted so tender and with only speciality is that they had two wings, ladies with two wings. And oh my God, I used to get so much irritated.
എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ വളരെ അധികം ഇറിറ്റേറ്റഡ് ആവാറുണ്ട്.
Initially I used to react.
ഞാൻ ആദ്യ സമയങ്ങളിൽ അതിനോട് റിയാക്ട് ചെയ്യാറ്.
Later I found that as much as I react, they try to irritate me.
ഞാൻ പിന്നീട് മനസ്സിലാക്കി ഞാൻ എത്രത്തോളം അതിനെ റിയാക്ട് ചെയ്യുന്നു അത്രത്തോളം അധികമായിട്ട് അവർ വീണ്ടും എന്നെ കളിയാക്കും എന്നുള്ള കാര്യം.
And it took almost 2-3 years for me to get out of this.
ഏകദേശം 2-3 വർഷങ്ങൾ എടുത്തു അതിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുവാൻ വേണ്ടി.
It had almost started from 4th standard and only in 7th standard they stopped doing.
4th class തൊട്ട് ഏകദേശം 7th class വരെയുള്ള സമയങ്ങളിലൂടെ ഞാൻ കടന്നുപോയി.
But by the time I was in my 6th standard I feel I was out of it. I never used to react or I didn't feel anything about it. So these are many times people try to irritate us. Now here, Joseph was a very kind man.
ഇവിടെ ജോസഫ് വളരെ കരുണാർദ്രനായ ഒരു മനുഷ്യനാണ് നമുക്ക്.
He wasn't an irritating person.
അവൻ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നില്ല.
He tried to find out what is letting others down.
അവൻ മറ്റുള്ളവരെ എന്തിനാണ് ഭാരപ്പെടുന്നത് എന്ന കാര്യം കണ്ടെത്തുവാൻ തക്കവണ്ണം താല്പര്യമുള്ളവനായിരുന്നു.
So he's got a lot of change, isn't it?
എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങളൊന്നുമില്ലേ?
He has got a lot of change.
ജോസഫിന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു.
One young man came to a psychiatrist one day.
ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് ഒരു യുവാവ് ഒരിക്കൽ കടന്നു വന്നു.
And he said, sir, from the last 6 months I have a big problem. Big problem.
എനിക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് വലിയൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്.
So psychiatrist said, what will be the problem? Don't worry, I'll set it right. What is the problem? Tell me.
എന്താണ് വലിയ പ്രശ്നം എങ്കിൽ നമുക്ക് അത് സെറ്റ് ആക്കി എന്ന് പറഞ്ഞു.
He said, for the last 6 months I am thinking that I am a cat.
ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ പൂച്ചയാണ്.
So very often I am not able to talk to others also.
അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും കഴിയില്ല.
Because I only want to meow, meow.
കാരണം എനിക്ക് എപ്പോഴും meow, meow എന്ന് സൗണ്ട് കേൾപ്പിച്ചാൽ മതി.
So I'm acting like a cat.
ഞാൻ ഒരു കാറ്റിനെ പോലെ പ്രതികരിക്കുകയാണ്.
So doctor asked him, oh, how long it's?
ഡോക്ടർ ചോദിച്ചു എത്ര മാസമായി ഇങ്ങനെ ആയിട്ട്?
He said for 6 months.
കഴിഞ്ഞ 6
മാസമായി. Oh, said, oh, it's only for 6 months, right?
ഓ, കഴിഞ്ഞ 6 മാസമായിട്ടുള്ളതായിട്ട്.
Okay, well, back before 6 months, what were you thinking of yourself? He said, a kitten. What else? Kitten. Poochakutti. So what is the difference he got? From kitten to cat. See, our natural man has only this kind of tendency.
natural ആയിട്ടുള്ള വ്യക്തിത്വത്തിന് ഇങ്ങനെയുള്ള ടെൻഡൻസി ആണോ?
If at the age of 13 and 14 we are irritating smaller children,
നമ്മളെ ഈ പ്രായത്തിൽ നമ്മൾ 15 വയസ്സുള്ള പ്രായങ്ങളിൽ നമ്മുടെ കുഞ്ഞു കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
As we start growing up we irritate others. As a small boy, if you were stealing rubber, pencil and things like that, as we keep growing up, it becomes pen, shirts or things like that. Or shop stealing. So natural man tend to have only these tendencies. Only if we meet with God and have a transformation of our life that we can change.
ദൈവമായിട്ട് നാം കണ്ടുമുട്ടി നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാകൂ.
I feel it is only because Joseph had an encounter with God that he is a changed person now.
ഞാൻ വിശ്വസിക്കുന്നു ജോസഫിന് വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ രൂപാന്തരം ഉണ്ടായത്.
God became a reality to him.
ദൈവം തനിക്ക് ഒരു യാഥാർത്ഥ്യമായി മാറുകയുണ്ടായി.
And he changed.
താൻ അങ്ങനെ രൂപാന്തരപ്പെടുകയുണ്ടായി.
From an irritating person,
ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന്,
he has now turned to be a very kind of a man.
ഒരു കരുണാനിധനായ മനുഷ്യനായി താൻ മാറുകയുണ്ടായി.
He could try to help others.
തനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിൽ,
he could now understand others.
മറ്റുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന നിലവാരത്തിൽ.
And the officers said we had a very kind of strange dreams yesterday night.
ഞങ്ങൾക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു സ്ട്രേഞ്ച് ഡ്രീം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായി.
He interpreted the dreams for them.
അവർ ആ ഡ്രീം അവർക്ക് വേണ്ടിയിട്ട് ജോസഫ് ഇന്റർപ്രറ്റ് ചെയ്യുകയുണ്ടായി.
He said to the chief cupbearer, പാനപാത്രവാഹകനോട്,
മുഖ്യപാനപാത്രനോട് ഇങ്ങനെ പറഞ്ഞു,
you are going to be out of this prison in 3 days.
മൂന്ന് ദിവസത്തിനുള്ളിൽ നീ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്.
And he also said to the baker,
ആ ഈ അപ്പം
sir, I'm very sorry to tell you this, you are also going to be out in 3 days.
ഞാൻ നിങ്ങളോട് വളരെ പറയുന്നു, നിങ്ങളും മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്താകപ്പെടാൻ പോവുകയാണ്.
So the chief cupbearer was out of the prison in 3 days, reappointed.
ആ ഈ പാനപാത്രവാഹകൻ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്റെ പഴയ ജോലിയിലേക്ക് റീഅപ്പോയിന്റ് ചെയ്യപ്പെടുവാൻ.
And the baker was executed.
ഈ അപ്പം ഉണ്ടാക്കുന്ന വ്യക്തി എക്സിക്യൂട്ട് ചെയ്യപ്പെടുവാൻ തൂക്കിക്കൊണ്ടുവാൻ.
But the chief cupbearer had given him a promise.
എന്നാൽ ഈ പാനപാത്രവാഹകൻ ജോസഫിന് ഒരു പ്രോമിസ് കൊടുക്കാനിടയായി തീർന്നു.
ജോസഫ്,
Joseph,
if I am going to be out of this prison,
ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ,
the first day I am going to let you out, man.
ഞാൻ ആദ്യ ദിവസം തന്നെ നിന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ,
the very first day,
വളരെ ആദ്യത്തെ ദിവസം തന്നെ,
and I am going to appoint you in my department.
ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്.
What's the kind of appointment you would have got?
എങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് ജോസഫിനെ ഇപ്പോൾ ലഭിച്ചത്?
Huh? What's the kind of appointment? He would have been crushing grapes or something like that, isn't it? Isn't it? That's the kind of appointment he would have got.
അവനോട് ലഭിച്ച ഒരു അപ്പോയിന്റ്മെന്റ് മാവ് കുഴയ്ക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ള അപ്പോയിന്റ്മെന്റ് ആണ്.
Here comes the fourth test.
ഇവിടെ അവൻ അടുത്ത പരിശോധന വരികയാണ്. അടുത്ത ശോധന ജോസഫിന്,
ടെസ്റ്റ് ഓഫ് പേഷ്യൻസ്, ടെസ്റ്റ് ഓഫ് ടൈം, ടെസ്റ്റ് ഓഫ് ടൈം,
സഹനത്തിന്റെ, അല്ലെങ്കിൽ
സഹനമല്ല, ക്ഷമയുടെ,
ക്ഷമയുടെ ഒരു,
ഓർ ടെസ്റ്റ് ഓഫ് ടൈം, ടെസ്റ്റ് ഓഫ് ടൈം,
സമയത്തിന്റെ.
Very often we may feel that we are well prepared for God to be used.
നാം പലപ്പോഴും ചിന്തിക്കും, ദൈവം എന്നെ ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കുന്നു.
And we keep saying, use me Lord, use me.
നാം ദൈവത്തോട് പറയും, ദൈവം എന്നെ ഉപയോഗിച്ചട്ടെ, എന്നെ ഉപയോഗിച്ചട്ടെ.
But God says, wait.
ദൈവം പറയും, കാത്തിരിക്കുക.
You need to undergo one very important test.
നാം വളരെ ഇമ്പോർട്ടന്റ് ആയ ചില ശോധനകളിലൂടെ കടന്നു
പോകും. This is the test of time.
ഇത് സമയത്തിന്റെ, ക്ഷമയുടെ ടെസ്റ്റ് ആണ്.
How long you know? How long?
എത്രത്തോളം, എത്ര സമയം?
How long?
എത്ര സമയമാണ് നിങ്ങൾക്ക് അറിയാമോ ജോസഫിന്റെ ലൈഫിൽ?
Verse 23. Chapter 40, verse 23.
എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു.
Yes. Yet the chief cupbearer did not remember Joseph, but forgot him.
ഈ പാനപാത്രവാഹകൻ അവനെ മറന്നു കളഞ്ഞു.
How long?
എത്രത്തോളം അറിയോ, എത്ര സമയമാണെന്ന് അറിയോ?
3 weeks.
രണ്ട് മൂന്നാഴ്ച.
2 months.
രണ്ടു മാസം.
6 months. 6 months.
ആറ് മാസമാണ്.
They said 2 years.
ഇവരു പറഞ്ഞ രണ്ടു വർഷമാണ്, ആറ് മാസമാണോ?
ഇൻ വേഴ്സ് 40, ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ, വേഴ്സ് 1, 41, ഇറ്റ് സേസ് 2 full years.
രണ്ട് സംവത്സരം.
2 full years, this chief cupbearer forgot Joseph. Joseph had wonderful promise. If we were in the place of Joseph, we would have started texting him. Sir, please remember me, sir.
നാം ആ സ്ഥാനത്തെ നമ്മൾ അവിടെ
നോ റിപ്ലൈ.
സാർ എന്നെ
Sir, what is this? This is Joseph. Sir, please, 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 please.
Sir, why are you leaving?
Simple. Lots of messages would have flowed.
ഒത്തിരി സന്ദേശങ്ങൾ നമ്മളിൽ അങ്ങനെയായിരുന്നെങ്കിൽ
നമ്മളായിരുന്നെങ്കിൽ ജോസഫ് ഡിഡ്ന്റ് ഹാവ് എ മൊബൈൽ ഫോൺ. He was deprived of using it. Many of the heroes of faith never used mobile phones. Many of the heroes of faith didn't see a single cartoon.
പല വിശ്വാസി വീരന്മാരും കാർട്ടൂൺ സിനിമകളൊന്നും കണ്ടവരല്ല.
They couldn't see a single movie.
അവർക്കൊരു സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല.
And you feel that you are not getting enough spiritual growth because you are not allowed to see movies.
നിങ്ങൾ ഈ സിനിമകൾ കാണാത്തതുകൊണ്ട് ശരിയായ ആത്മീയ വളർച്ച കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ?
Well, what happened here?
എന്താണ് സംഭവിച്ചത്?
He passed the test of time.
സമയത്തിന്റെ ദീർഘക്ഷമയുടെ ഒരു ടെസ്റ്റ് താൻ പാസ് ആവുകയാണ്.
God was looking at his heart.
ദൈവം അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയായിരുന്നു.
And God found, now he is prepared.
ദൈവത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു അവൻ ഇപ്പോൾ ഒരുക്കപ്പെട്ട ഒരുവനായി തീർന്നു എന്ന്.
He is a good man.
അവൻ ഒരു നല്ല മനുഷ്യനായി.
Now not reacting.
ഇപ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ല.
Very polite.
വളരെ polite ആയി.
And God wanted to bring him out of the prison.
ദൈവത്തിന് തന്നെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ.
Then God sent a dream to the Pharaoh.
അപ്പോൾ ദൈവം ഫറവോന് ഒരു സ്വപ്നം കൊടുക്കുകയുണ്ടായി.
No one is able to interpret.
ആർക്കും അത് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല.
The Pharaoh was disturbed.
ഫറവോൻ ഡിസ്റ്റർബ് ആവുകയുണ്ടായി തീർന്നു.
And the chief cupbearer found that Pharaoh is disturbed.
ആ ഈ പാനപാത്രവാഹകനെ തിരിച്ചറിയാൻ സാധിച്ചു. ഫറവോൻ ഡിസ്റ്റർബ് ആയിരുന്നു.
Disturbed because of a dream.
ഒരു സ്വപ്നത്താൽ താൻ ഭാരപ്പെട്ടിരുന്നു.
Then he remembered.
ആ സമയത്ത് ഈ പാനപാത്രവാഹകൻ ഓർത്തു.
Joseph interprets dreams very well.
ജോസഫ് ഈ സ്വപ്നങ്ങൾ നന്നായി വ്യാഖ്യാനിക്കുന്ന ഒരുവനാണ്.
God makes everything beautiful in his time.
ദൈവം എല്ലാം മനോഹരമായിട്ട് തന്റെ സമയത്ത് എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം.
God makes everything beautiful in his time.
ദൈവം തന്റെ സമയത്ത് എല്ലാം മനോഹരമായി കൂട്ടിച്ചേർക്കുവാൻ ഇടയാക്കുന്നു.
Hallelujah.
Hallelujah.
God does not forget anything.
ദൈവം ഒന്നും മറക്കുന്നവനല്ല.
People may forget.
മനുഷ്യർ മറന്നുപോയേക്കാം.
Your teachers may forget.
നിങ്ങളുടെ ടീച്ചേഴ്സ് മറന്നുപോയേക്കാം.
Your relatives may forget. Relatives may forget.
ബന്ധുക്കൾ മറന്നുപോയേക്കാം.
Your parents may forget.
നിങ്ങളുടെ മാതാപിതാക്കൾ മറന്നുപോയേക്കാം.
But God does not forget anything. Only thing is that he makes everything beautiful in his time.
ദൈവം തന്റെ സമയത്തെ എല്ലാം മനോഹരമായി പൂർത്തീകരിക്കുന്നവനാണ്.
So this was a test of time.
ഇത് സമയത്തിന്റെ ദീർഘക്ഷമയുടെ ഒരു പരിശോധന.
And Joseph passed it.
ജോസഫ് അത് പാസ് ചെയ്യുവാനിടയായി.
He came to be the head of Egypt.
അവൻ ഈജിപ്തിന്റെ ഹെഡായി തലവനായി വരുവാൻ തക്കവണ്ണം.
In a psalm it is written about Joseph.
സങ്കീർത്തനങ്ങളിൽ ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു.
That he became a father to the Pharaoh.
അവൻ ഫറവോന് ഒരു പിതാവായി തീരുവാൻ തക്കവണ്ണം.
He became a father to the Pharaoh.
ഫറവോന് ഒരു പിതാവായി തീരുവാൻ തക്കവണ്ണം.
So tell me, who was the supreme person in Egypt then?
ആരാണ് ഈ ഫറവോ ഈ ഈജിപ്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി?
He was not second to the Pharaoh, but he was a father to the Pharaoh.
അവൻ ഫറവോന് കീഴിലുള്ള ഒരു വ്യക്തിയായിരുന്നില്ല, ഫറവോന് പിതാവായിരുന്നു.
He was giving counsels to the Pharaoh.
ഫറവോന്
He became a person of such authority that he could even give counsels to the Pharaoh. He could control the decisions of Pharaoh. That is the place which he was supposed to take. But that was not the ultimate purpose of God. The ultimate purpose of God for us is not that we should become high placed, we should be earning a 8-digit salary or something like that. No. Purpose of God was so different. Purpose of God was different.
ദൈവത്തിന്റെ ഉദ്ദേശം വളരെ വ്യത്യസ്തമാണ്.
He found the purpose of God for his life.
അവൻ തന്റെ ജീവിതത്തിൽ ദൈവത്തിന് തന്നെക്കുറിച്ച് ഉണ്ടായിരുന്ന ഉദ്ദേശം തിരിച്ചറിയാൻ തുടങ്ങുന്നു.
In chapter 45,
45th അധ്യായം,
verse 5, he says what the purpose of God was.
അതിന്റെ അഞ്ചാം വാക്യത്തിൽ ദൈവത്തിന് തന്നെക്കുറിച്ച് ഉണ്ടായിരുന്ന ഉദ്ദേശം.
Now you do not be grieved or angry with yourself because you sold me here, for God sent me before you to preserve life. God sent me before you in verse 7. God sent me before you to preserve for you a remnant in the earth. God sent me before you that I may deliver you from your troubles. God sent me here for our sustenance. That's the purpose of God in using us. God wants to use us for His kingdom purpose.
ദൈവത്തിന്റെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാനാണ്
ആഗ്രഹിക്കുക. It is not that we get very good education.
നമ്മൾ വലിയ ഉയർന്ന എഡ്യൂക്കേഷൻ ഉള്ളവരായി തീരണം.
And we get a very good post.
നല്ല ഉയർന്ന ജോലി.
Very good position for our life.
നല്ല ഒരു പൊസിഷൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണം എന്നുള്ളതല്ല.
Or a very big amount.
വലിയ ഒരു സംഖ്യ സാലറി കിട്ടണം എന്നുള്ളതല്ല.
And with the part of it that we help poor people now.
അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതല്ല.
God wants us to take the kingdom cause ahead.
നമ്മുടെ ജീവിതങ്ങളിലെ ദൈവരാജ്യത്തിന്റെ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം.
That is the purpose for which we are destined to.
അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്.
So for that purpose,
ആ ഉദ്ദേശത്തിന് വേണ്ടി,
now Joseph is made the head of Egypt.
ദൈവം ജോസഫിനെ ഈജിപ്തിന്റെ ഹെഡ് ആയി മാറ്റിയിരിക്കുന്നു.
Purpose is not that he become the head of the head of Egypt.
Purpose ഈജിപ്തിന്റെ ഹെഡ് ആയി തീരുക എന്നുള്ളതല്ല.
Purpose was the sustenance and survival of the people of God. For that purpose God gave him good position. Don't assume that you are getting admission in a very prestigious institution or you get admission for a good course that you get a good job. That's not it. Purpose of God is something beyond that. It is not something pertaining to the temporal life.
താൽക്കാലിക ജീവിത സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന,
ഇറ്റ് ഈസ് ഓൾവേസ് പെർട്ടൈനിങ് ടു ഇറ്റേണൽ പർപ്പസ്,
നിത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളിലോട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന.
ബട്ട് ഫോർ ദാറ്റ് ഗോഡ് മേ ഗിവ് യു ഗുഡ് എഡ്യൂക്കേഷൻ,
അതിനു വേണ്ടിയിട്ട് ദൈവം നിങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകിയിരിക്കാം.
ഗോഡ് മേ ഗിവ് യു എ ഗുഡ് പൊസിഷൻ,
ദൈവം ഒരു നല്ല സ്ഥാനം നിങ്ങൾക്ക് നൽകിയിരിക്കാം.
ഓർ ഗിവ് യു എ ഗുഡ് കണ്ടീഷൻസ് ഇൻ ലൈഫ്,
നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ ഒരുപക്ഷെ അതുകൊണ്ട് തന്നിരിക്കാം.
ബട്ട് ഇറ്റ്സ് ഓൾ ടു സർവ് ഹിസ് പർപ്പസ്,
എന്നാൽ അതെല്ലാം എപ്പോഴും ദൈവത്തിന്റെ ഉദ്ദേശത്തെ ദൈവത്തിന്റെ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യാൻ.
ഇറ്റ് ഈസ് ഓൾ ടു സർവ് ഹിസ് പർപ്പസ്,
ദൈവത്തിന്റെ പർപ്പസ്.
In order to prepare you for that purpose,
അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
What is the purpose about Joseph?
എന്തായിരുന്നു ജോസഫിന്റെ പർപ്പസ്?
Brothers came to him.
അവന്റെ സഹോദരങ്ങൾ അവന്റെ അടുത്തേക്ക് കടന്നു വന്നു.
Had he been a very bitter and angry man,
ഒരു കോപിക്കുന്ന വ്യക്തിയായിട്ടുള്ളവർ,
he would have now take vengeance upon them.
തന്റെ സഹോദരങ്ങൾക്കെതിരെ തന്റെ കോപം അവൻ വേണമെങ്കിൽ തീർക്കാം.
He would now have taken vengeance upon them.
അവർക്കെതിരെ പ്രതികാരം തീർക്കാൻ കഴിയുന്ന
സാഹചര്യമായിരുന്നു. Hey, Simon, come on, man.
കടന്നു വരൂ. എന്നോട് പ്രതികാരം ചെയ്യരുതെന്ന് പറഞ്ഞു അവനെ പ്രതികാരം
ചെയ്യാൻ. I'll give you the right treatment.
ഞാൻ ഇവർക്കെതിരെ യഥാർത്ഥത്തിൽ പ്രതികാരം ചെയ്യാമെന്ന് അവൻ ചിന്തിച്ചു.
They were all terrified knowing that this was Joseph.
ഇത് ജോസഫ് ആണെന്ന് അറിഞ്ഞ് അവർ ഭയങ്കരമായി വിറയ്ക്കുവാൻ തുടങ്ങി.
Because they knew naturally this man is going to take vengeance upon us.
അറിയാം സ്വാഭാവികമായിട്ട് ഒരു പക്ഷെ ഞങ്ങൾക്കെതിരെ പ്രതികാരം തീർക്കാൻ സാധ്യതയുള്ള സമയമാണ്.
That's a kind of hurt we have in Kadakoppa.
അത്രത്തോളം വേദനാജനകമായ ഒരു ഹാർട്ട് ആണ് അവിടെ ജോസഫിന് അവർ കൊടുത്തിരുന്നത്.
Now they were terrified.
ഇപ്പോൾ അവരെ വിറക്കുകയാണ്.
But Joseph says.
പക്ഷേ ജോസഫ് പറയുന്നു.
Don't be worried.
നിങ്ങൾ ഭാരപ്പെടരുത്.
Don't fear.
നിങ്ങൾ ഭയക്കരുത്.
Don't be worried about you selling me to Egypt.
നിങ്ങളെ എന്നെ ഈജിപ്തിലേക്ക്,
selling me as a slave.
Selling me ആയിട്ട് വരുന്നവർ നിങ്ങളെ ദുഃഖിക്കരുത്.
It was not you who sold me.
ഇത് നിങ്ങളല്ല എന്നെ വിറ്റത്.
But it was God who sent me.
ദൈവം എന്നെ അയച്ചതാണ്.
Hallelujah.
Hallelujah.
It was God who sent me.
ദൈവം എന്നെ അയച്ചതാണ്.
It is not that you sold me.
നിങ്ങൾ എന്നെ വിറ്റതല്ല.
It is that God sent me.
ദൈവം എന്നെ അയച്ചതാണ്.
It was all in God's purpose.
ഇതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു.
Don't be afraid.
നിങ്ങൾ ഭയപ്പെടരുത്.
I am not going to hurt you.
ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യില്ല.
He became a man of forgiveness.
അത് മറക്കുന്ന ക്ഷമിക്കുന്ന ഒരു മനുഷ്യനായി താൻ മാറുന്നു.
What a personality.
എത്ര നല്ല വ്യക്തിത്വം.
This challenges me.
അത് എന്നെ ചലഞ്ച് ചെയ്യുന്നതായിരുന്നു.
You know why?
നിങ്ങൾക്കറിയാമോ എന്താണ്?
Joseph becomes a person who is a type of Jesus in Old Testament.
പഴയ നിയമത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് സ്വഭാവതുല്യനായ ഒരു വ്യക്തിയായിട്ട് ജോസഫ്.
നിഴലായി, യേശുവിന്റെ നിഴലായി. Joseph becomes a type of Jesus.
യേശുവിന്റെ നിഴലായി പഴയ നിയമത്തിൽ നമുക്ക് ജോസഫിനെ കാണുവാൻ സാധിക്കും.
Yes, my dear brothers.
അതേ സഹോദരങ്ങളെ.
For no reason our Lord also was put onto the cross.
ഒരു കാരണവുമില്ലാതെ കർത്താവ് യേശുക്രിസ്തു ക്രൂശിലേക്ക്.
Our Lord also was put onto the cross.
നമ്മുടെ യേശുക്രിസ്തു കർത്താവ് ക്രൂശിലേക്ക്.
Not for his mistakes.
അവന്റെ തെറ്റുകൾ മുഖാന്തരമല്ല.
But then how does he take it?
എങ്ങനെയാണ് അത് കാണുവാൻ?
We read it in John chapter 19 verse 11. Gospel of John chapter 9 verse 11. Sorry, 19 verse 11. With this we'll conclude.
മേൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലായെങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാകിയില്ലായിരുന്നു, അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചതിന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു.
ഇൻ വേഴ്സ് 9, ഇൻ ദ കോർട്ട് ഓഫ് പൈലറ്റ്, ദ പ്രെറ്റോറിയം, ഹി വാസ് ആസ്കിംഗ് ഹിം, വേർ ആർ യു ഫ്രം? ബട്ട് ജീസസ് ഗേവ് ഹിം നോ ആൻസർ. സോ പൈലറ്റ് സെഡ് ടു ഹിം, You do not speak to me. Do you not know that I have authority to release you and I have authority to also crucify you? Jesus answered, you would have no authority over me unless it had been given you from above. Unless you had received it from above. Unless my father had permitted it, this would have never happened. If you are going to put me onto the cross, it is going to happen only because my father permitted it. Hallelujah. So Joseph became a type of Jesus in the Old Testament. I don't assume that Joseph was as perfect as Jesus. No. But according to the understanding he had with him, he was doing his level best. He says, don't worry about selling me. I don't think it is you who did all these things to me. But it was because God sent me. So now Joseph could look back to his past and find out a meaning for everything which happened in his life. Everything. His brother selling him. Potiphar's wife was sending him to prison. For no mistake, he could understand that. Through all these troubles of his life, God was actually drawing him closer into his purpose. God was drawing him closer every day. Every day. Through every trouble. Through every trouble. Now we have the book written for us. Now we have history with us. The history of Joseph is so clear in front of us. And the most challenging life of whoever lived in history, the Lord Jesus' life is also very clear in front of us. Why can't we look at the cross today? And understand that everything which happens in our life is in God's purpose. Everything which is happening in our life. Every sad thing which is happening in our life. Every single right which is deprived of us. It's all for the fulfillment of God's purpose. If you take it that way, the troubles you go through will generate worship in you. Hallelujah.
Hallelujah.
At least as children of devout parents, you had all good privilege of being born into a believing family. Even I didn't have it. My parents weren't believers. Now they are stepping into faith. But most of you have the privilege of having believing parents. Look at every single thing which is happening in life from this perspective. That God is drawing more closer to you. God is drawing you more closer to His purpose. If you can see it that way, you continue to be a worshipper. Not only while you sing here, even in your school, even in your college, at your workplace, and everywhere you go, you continue to be a worshipper. Knowing that every single silly thing happening in your life is permitted by God. Look at my head. All hairs are gone. Almost all.
Almost all.
At least 75%? 80%? You won't agree? 90%? You won't agree? Okay. Whatever it is. Every single hair which has fallen from my head. has known with the knowledge of my father.
എന്റെ പിതാവിന്റെ അറിവോടുകൂടിയാണ് കുഴിഞ്ഞു പോയത്.
Every hair which has grayed,
നരച്ചിരിക്കുന്ന എല്ലാ തലമുടികളും,
it has grayed with the knowledge of my father.
അത് എന്റെ പിതാവിന്റെ അറിവോടുകൂടിയാണ് നരച്ചിരിക്കുന്നത്.
Because my dad knew this is the best for me.
കാരണം എന്റെ പിതാവിന് അറിയാമായിരുന്നു ഇതെനിക്ക് ഉത്തമമാണെന്ന്.
That's why people respect me.
അതുകൊണ്ടാണ് ആൾക്കാർ എന്നെ.
When I get into the bus, people give me seat. Thinking that I'm a person of 55. Yes. Few days back, a bus conductor spoke so respectfully, telling me, "You are of my age." I looked at him. He was around retirement age. Okay, I said, "Let them take it that way, because God knows this is the best for me." And I want to say, everything which is happening in my life is with God's knowledge.
എല്ലാം ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്.
And it's all for the fulfillment of his purpose in my
life. ദൈവത്തിന്റെ ഉദ്ദേശം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ്.
That's why I continue to be a worshipper.
അതുകൊണ്ടാണ് ഞാൻ തുടർമാനമായി കർത്താവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി.
But as a teenager, I used to stand in front of a mirror and always complain about myself. But then now I look at the mirror and say, "Oh, very good. Praise the Lord. This is how God wants me to look. This is how God wants me to be looked by others."
ഇങ്ങനെയാണ് മറ്റുള്ള ഒരാൾ ഞാൻ കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്.
Everything, every single thing, my dear brothers and sisters, every simple and silliest thing which is happening in your life, it will generate worship in you.
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നിസ്സാര കാര്യങ്ങളും ഓരെയും കർത്താവിനെ ആരാധിക്കുന്നതിന് ഒരു കാരണമായി മാറുവാൻ ഇടയായി.
From a grumbler, you become a worshipper.
ഒരു പിറുപിറുപ്പ് നടത്തുന്ന മനുഷ്യൻ എന്ന നിലവാരത്തിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുന്നവൻ.
And the life of worship,
ഒരു ആരാധനയുടെ ജീവിതം,
is the best life we can ever have in our life.
നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതൊക്കെ ഒരു പുരാനിക്കുന്നു.
Is the best thing we can have in our life.
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്.
Life of a worship.
ഒരു ആരാധനകന്റെ ജീവിതം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ